ദൈവനാമത്തിൽ വന്ദനം. എൻ്റെ പേര് പാസ്റ്റർ സി വി ആൻഡ്രൂസ്. ഇന്ന് ഞാൻ 666 എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 13:18 വാക്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അതിൻ്റെ സംഖ്യ 666. അമേരിക്കയിൽ 666 ഔദ്യോഗിക മുദ്രയാക്കാൻ പോകുന്നു എന്ന വാർത്ത പ്രചരിച്ചിരിക്കുന്നു. ചില ക്രിസ്തീയ പത്രങ്ങൾ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് വായിച്ച പലരും ഇതിനൊരു വിശദീകരണം തരാമോ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. ഓരോരുത്തർക്കായി മറുപടി കൊടുക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും അറിവിലേക്കായി ഇങ്ങനൊരു പ്രസംഗം ചെയ്യാനുള്ള പ്രേരണ എനിക്കുണ്ടായി. ലോകമെങ്ങും 666 ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നു. അമേരിക്കൻ സെനറ്റിൽ പ്രസിഡന്റ് ഒബാമ അവതരിപ്പിച്ച ഹെൽത്ത് കെയർ ബില്ലാണ് ഇപ്പോഴത്തെ വിവാദ വാർത്തകളുടെ അടിസ്ഥാനം. കൂടാതെ ഇന്ത്യയുടെ പുതിയ യൂണിക് ഐഡന്റിറ്റി നമ്പർ അഥവാ ആധാർ കാർഡും 666 മുന്നോടിയാണെന്നും പ്രചരിച്ചിരിക്കുന്നു. പ്രമുഖ സോഷ്യൽ മീഡിയകളിലെല്ലാം വൻ ചർച്ചയായി കഴിഞ്ഞ ഈ വാർത്ത ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളും പ്രസംഗകരും ഏറ്റെടുത്തോടെ വിശ്വാസ ലോകത്ത് വലിയ ആശങ്കയും യേശുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയും വർദ്ധിച്ചു വരുന്നു. ഒബാമയുടെ ബില്ലനുസരിച്ച് ഇനി മുതൽ അമേരിക്കൻ പൗരന്മാർക്ക് ഹെൽത്ത് കെയർ ലഭിക്കണമെങ്കിൽ ശരീരത്തിൽ കയ്യിലോ നെറ്റിമേലോ മൈക്രോചിപ്പ് ഘടിപ്പിക്കണം. RFID ചിപ്പിൽ അഥവാ റേഡിയോ ടെക്നോളജി ഐഡൻറ്റിഫിക്കേഷൻ ചിപ്പിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള സകല വിവരങ്ങളും ഉണ്ടായിരിക്കും. ഒരു അരിമണിയേക്കാൾ അല്പം മാത്രം വലിപ്പമുള്ള ഈ ചിപ്പ് ഒരു ഇഞ്ചക്ഷൻ്റെ ലാഘവത്തോടെ ശരീരത്തിൽ സ്ഥാപിക്കാൻ സാധിക്കും. 1940 മുതൽ തന്നെ സെക്യൂരിറ്റി മേഖലയിൽ വിവിധ നിലകളിലുള്ള ചിപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. നാനോ ടെക്നോളജി വൻ വികാസം പ്രാപിച്ചതോടെ ചിപ്പിൻ്റെ വലിപ്പം ഒരു കുഞ്ഞു മറുകിൻ്റെ അത്ര ചെറുതായി മാറിയെന്നേ ഉള്ളൂ. വാണിജ്യ രംഗത്ത് വിപ്ലവാത്മക മാറ്റങ്ങൾ വരുത്തിയ ബാർകോഡിൻ്റേതുപോലുള്ള മാറ്റമാണ് ചിപ്പ് ശരീരത്തിൽ സ്ഥാപിക്കുന്നതിലൂടെ ഉണ്ടാകുവാൻ പോകുന്നത്. വൻ സൂപ്പർ മാർക്കറ്റുകളിൽ സാധനങ്ങൾ ബില്ല് ചെയ്യുമ്പോൾ നീണ്ട ക്യൂ സാധാരണയാണ്. ഷോപ്പിങ്ങിൻ്റെ രസം കളയുന്ന ഈ ക്യൂ ഒഴിവാക്കാൻ RFID അഥവാ റേഡിയോ ടെക്നോളജി ഐഡൻറ്റിഫിക്കേഷൻ ചിപ്പ് കൊണ്ട് സാധിക്കും. ചിപ്പ് ശരീരത്തിൽ ഉള്ളവർ ഒരു സാധനം തങ്ങളുടെ ട്രോളിയിലേക്ക് എടുത്തിടുമ്പോൾ തന്നെ അയാളുടെ ശരീരത്തിലെ ചിപ്പ് നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ സാധനത്തിന് തുക ബാങ്കിൽ നിന്ന് ഷോപ്പിൻ്റെ അക്കൗണ്ടിലേക്ക് മാറിക്കളയും. പ്രൊഡക്റ്റുകൾക്ക് UPC കോഡ് അഥവാ യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡ് ഉള്ളതിനാൽ ഇത് ലളിതമായ കാര്യമായി മാറുന്നു. കസ്റ്റമർക്ക് ക്യൂ നിൽക്കാതെ നേരെ ട്രോളിയുമായി പുറത്തേക്ക് പോയാൽ മതിയാകും. വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 666 നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കാത്തവർക്ക് ക്രയവിക്രയങ്ങൾ സാധ്യമല്ലാതാകും എന്നതും ഈ ആധുനിക ചിപ്പിൻ്റെ കണ്ടുപിടുത്തത്തോടെ യാഥാർത്ഥ്യമാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ വരവ്, അന്ത്യക്രിസ്തുവിൻ്റെ വെളിപ്പെടൽ എന്നിവയുടെ കൃത്യമായ കാലം ഗണിക്കുവാൻ ശ്രമിക്കുന്നത് ശുദ്ധ വിവരക്കേടാണ്. എന്നാൽ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ വിളിച്ചറിയിക്കുന്നു. ഇന്ന് മിക്ക പ്രസംഗവേദികളിലും പത്രത്താളുകളിലും 666 നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ കൺവെൻഷനുകളിലും സഭായോഗങ്ങളിലും ജനം കേട്ടിരുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും വീണ്ടെടുപ്പുമായിരുന്നെങ്കിൽ ഇന്ന് കേൾക്കുന്നത് മൃഗത്തിൻ്റെ സംഖ്യയും സമ്പന്നതയുടെ കണക്കുകളും മാത്രമാണ്. 666 ഒരു പുതിയ സംഭവമായാണ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നീറോ ചക്രവർത്തിയുടെ കാലം മുതൽ 666 പ്രചാരമുണ്ട്. ആധുനിക ലോകത്ത് വിവിധ ലോക നേതാക്കളുടെ പേരുമായി ചേർത്ത് 666 ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. മുൻ US പ്രസിഡന്റ് റൊണാൾഡ് വിൽസൺ റീഗൻ്റെ 3 പേരിലും 6 വീതം അക്ഷരങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് റീഗനാണ് അന്തിക്രിസ്തു എന്ന് പ്രചാരമുണ്ടായിരുന്നു. റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഗോർബച്ചോവും ഇറാഖ് പ്രസിഡന്റായിരുന്ന സദാം ഹുസൈനും ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദി നിജാദ് വരെ ആ പട്ടികയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒബാമയെ അന്തിക്രിസ്തുവായും മൃഗത്തിൻ്റെ മുദ്രയായ 666 നിയന്ത്രണത്തിലേക്ക് ലോകത്തെ എത്തിക്കാനുള്ള ശ്രമമാണ് ഹെൽത്ത് കെയർ ബില്ലിലൂടെ ഒബാമ തുടങ്ങി വച്ചിരിക്കുന്നതെന്നുമാണ് പ്രചരണം. പല സഭകളും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പ്രസ്തുതസ്ഥാനത്ത് അവരോധിച്ചിരുന്നു. സാധനങ്ങളുടെ കവറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യു പി സി കോഡും കമ്പ്യൂട്ടറിൻ്റെ പേരും തുടങ്ങി ധാരാളം സംഗതികളെ ഇതുമായി ചേർത്ത് ഗൗരവമായി പഠിപ്പിക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇന്നെല്ലാ സാധനങ്ങൾക്കും യു പി സി കോഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്ന കറുത്ത വരകൾക്ക് മുകളിലൂടെ സ്കാനർ കടന്നു പോകുമ്പോൾ പതിക്കുന്ന പ്രകാശരശ്മികൾ വായിച്ചെടുക്കുന്ന വിവരങ്ങൾ സമാഹരിച്ചാണ് സാധനങ്ങൾ വിൽക്കുന്നത്. മിക്ക സാധനങ്ങളുടെ യു പി സി കോഡിലും നേർത്ത് നീളം കൂടിയ വരകളിൽ 6 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 666 തന്നെയാണ് ഇത് എന്നുള്ള പഠിപ്പിക്കൽ അതേപടി ശരിയാണെന്നിരിക്കട്ടെ. ഇത്തരം സംഗതികൾ വാദിക്കുന്നവരോട് ഒരു ചോദ്യം, ഇത്ര സത്യമായി ബോധ്യപ്പെട്ടിട്ടും 666 രേഖപ്പെടുത്തിയിട്ടുള്ള ബാർകോഡുകളുള്ള സാധനം എന്തിനു വാങ്ങുന്നു? അപ്പോൾ അത് പരോക്ഷമായി സാത്താനെ സഹായിക്കുകയല്ലേ? രണ്ടാമത്, ഇംഗ്ലീഷ് പേരുകളിലെ അക്ഷരങ്ങൾക്ക് ഓരോന്നിനും 6 അതിൻ്റെ ഗുണിതങ്ങളോ നൽകുന്ന ടെക്നിക്ക്, അങ്ങനെ കൂട്ടിയാൽ കമ്പ്യൂട്ടർ എന്ന പദത്തിന് 666 എന്ന തുക കിട്ടുമെന്നുള്ളത് ശരി തന്നെ. അപ്പോൾ കമ്പ്യൂട്ടർ സാത്താൻ്റെ യന്ത്രമാണെന്ന് വരും. ഇത്ര വ്യക്തമായ തെളിവ് മുൻപിൽ നിൽക്കെ ഈ വാദത്തെ അംഗീകരിക്കുന്നവർ എന്തുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു? വെളിപ്പാട് പുസ്തകം 13:8 പറയുന്നത്, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ, അതിൻ്റെ സംഖ്യ 666. കമ്പ്യൂട്ടർ മനുഷ്യനല്ല, ഒരു യന്ത്രമാണ്. കമ്പ്യൂട്ടർ മുഖേന ഇന്ന് ലോകത്ത് അനേകായിരം ജനങ്ങൾ സുവിശേഷം അറിയുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കമ്പ്യൂട്ടർ വളരെ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്ന മേഖലയാണ് സുവിശേഷീകരണം. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ കാര്യം പറഞ്ഞാൽ ഇരുന്ന് ഉറങ്ങുന്നവർ 666 എന്ന് മുഴുവൻ പറയുന്നതിന് മുമ്പേ ചാടി എഴുന്നേൽക്കും. ദശാംശം കൊടുക്കാത്തവരെ ഭയപ്പെടുത്താൻ അന്തിക്രിസ്തു വരുന്നു എന്ന് പറഞ്ഞാൽ മതി, ഞെട്ടും. സാത്താൻ ഏദൻ തോട്ടത്തിൽ ഹവ്വായോട് കാട്ടിയ ചതിയുടെ തനി ആവർത്തനമാണിത്. പ്രധാനപ്പെട്ടതായ വിഷയങ്ങളിൽ അപ്രധാനമായ സംഗതികളിലേക്ക് ശ്രദ്ധ പതറിച്ച് വിശ്വാസികളെ അന്യായമായി ഭയപ്പെടുത്തുക എന്ന തന്ത്രം. നമ്മുടെ പ്രത്യാശ ക്രിസ്തുവാണ്, അന്തിക്രിസ്തുവല്ല. നമ്മുടെ പ്രത്യാശ വിഷയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. 666 എന്നുള്ള വിഷയം നമുക്കൊരു വിഷയമേ അല്ല. 666 എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ്, മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വയ്യാതെയുമാക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ, അതിൻ്റെ സംഖ്യ 666. വെളിപ്പാട് പുസ്തകം 13:16-18 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ദൈവജനമേ, ഇത് ദൈവവചനമാണ്, അതുകൊണ്ട് ഇത് നിറവേറുക തന്നെ ചെയ്യും. വെളിപ്പാട് പുസ്തകം 13:13 കാണുന്ന മൃഗങ്ങൾ ഭരണം നടത്തുമ്പോഴാണ് ഈ പ്രവചനം നിറവേറുക. ഒന്നാമത്തെ മൃഗം അന്തിക്രിസ്തു, രണ്ടാമത്തെ മൃഗം കള്ളപ്രവാചനുമാണ്. കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട ശേഷം ഈ ഭൂമിയെ 7 വർഷം ഭരിക്കുന്നത് മനുഷ്യനാണ് ആദ്യത്തെ മൃഗം. ഈ ഭൂമിയെ 7 വർഷം ഭരിക്കുന്ന മനുഷ്യനാണ് ആദ്യത്തെ മൃഗം. അവന് സഹായം ചെയ്യുന്ന ആത്മീയ നേതാവാണ് രണ്ടാമത്തെ മൃഗം. ഇവർ ഈ ഭൂമിയിൽ ഭരണം നടത്തുമ്പോഴാണ് 666 എന്ന മുദ്ര ഉപയോഗത്തിൽ വരുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാനത്തെ 3.5 വർഷക്കാലം മാത്രമേ 666 ഉപയോഗിക്കപ്പെടൂ. എങ്ങനെയാണ് 666 എന്ന സംഖ്യ വ്യാപാരത്തിൽ ഉപയോഗിക്കപ്പെടുക? 6 അക്കങ്ങൾ വീതമുള്ള 3 സെറ്റ് സംഖ്യകൾ ഉപയോഗിച്ച് സകല മനുഷ്യരെയും മുദ്രയിടാൻ കഴിയുമെന്നത് ശരി തന്നെ. 6 അക്കങ്ങളുള്ള 1 സെറ്റ് സംഖ്യ കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പോസ്റ്റ് ഓഫീസുകൾക്കും പിൻകോഡ് നൽകിയത് തന്നെ നല്ലൊരു ഉദാഹരണമാണ്. വ്യാപാരം കമ്പ്യൂട്ടറിലൂടെ നിയന്ത്രിക്കപ്പെടുമ്പോൾ 18 അക്കമുള്ള തിരിച്ചറിയൽ നമ്പർ അത്യന്താപേക്ഷിതമാണെന്ന് വരും. 666 വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ബഹളമുണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് കഴിഞ്ഞ് വിശുദ്ധന്മാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതിന് ശേഷം മാത്രമേ അന്തിക്രിസ്തുവിൻ്റെ ഭരണം ഈ ഭൂമിയിൽ ആരംഭിക്കത്തുള്ളൂ. 7 വർഷം നീളുന്ന ഈ ഭരണത്തിൻ്റെ അവസാനത്തെ 3.5 വർഷക്കാലത്ത് മാത്രമേ 666 ഉപയോഗത്തിൽ വരത്തുള്ളൂ. ആധാർ കാർഡിനും RFID അഥവാ റേഡിയോ ടെക്നോളജി ഐഡൻറ്റിഫിക്കേഷൻ ചിപ്പും അഥവാ ഒബാമയുടെ ഹെൽത്ത് കെയർ ലഭിക്കണമെങ്കിൽ കയ്യിലോ നെറ്റിമേലോ മൈക്രോചിപ്പ് ഘടിപ്പിക്കണമെന്നുള്ളതുമായി 666 എന്ന സംഖ്യയുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല പ്രിയപ്പെട്ടവർ. എന്നാൽ ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന ഇതിൽ കാണാവുന്നതാണ്. ആധാർ നമ്പറും സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും ഉപയോഗിച്ച് ഇന്ത്യയിലെയും അമേരിക്കയിലെയും സകല മനുഷ്യരെയും തിരിച്ചറിയുന്ന പോലെ അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് 6 അക്കങ്ങളുള്ള 3 സെറ്റ് സംഖ്യ കൊണ്ട് ലോകമെമ്പാടുമുള്ള മനുഷ്യരെ തിരിച്ചറിയാൻ നിയമം ഉണ്ടാക്കും. അതല്ലെങ്കിൽ 666 മറ്റേതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കും. ഏതായാലും ഈ സംഖ്യ ഉപയോഗത്തിൽ വരുമ്പോൾ ദൈവജനം ഈ ഭൂമിയിൽ കാണുകയില്ല. ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിൽ അപ്പോൾ ഉണ്ടായിരിക്കുന്നല്ല. അതുകൊണ്ട് ദൈവജനം 666 വരവോർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. 2 തെസ്സലോനിക്കർ 2:3-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമോ എന്ന പേരുള്ള സകലത്തിന് മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്രേ. അവൻ സമയത്തിന് മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തേ എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ഇതാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. ക്രിസ്തുവിൻ്റെ വരവിൽ പ്രത്യാശവശ വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് 666 വിഷയമേ അല്ല. അങ്ങനെയുള്ളവർ ആധാർ കാർഡ് എടുത്താലും RFID ചിപ്പ് ശരീരത്തിൽ ഘടിപ്പിച്ചാലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് കഴിഞ്ഞ് സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം നടക്കാൻ പോകുന്ന ഈ വിഷയം സംബന്ധിച്ച് നമ്മൾ എന്തിന് ഇപ്പോൾ ഭാരപ്പെടുന്നു? എന്നാൽ ഒരു കാര്യം വ്യക്തമായി ആക്കിക്കൊള്ളുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുവാൻ സമയം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് ഇന്ന് ലോകത്തിൻ്റെ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ വിളിച്ചറിയിക്കുന്നു. സഭ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നതോടുകൂടി ഭൂമിയുടെ അവസ്ഥ പരിതാപകരമായ നിലയിലെത്തുന്നതാണ്. വിശ്വാസികൾ കർത്താവിനോട് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് പൊതുവെ ഒരു അസ്വസ്ഥത ലോകമെങ്ങും വ്യാപിക്കും. സഭയുടെ ഉൾപ്രാപനം രഹസ്യത്തിലും പെട്ടെന്നും ആയിരിക്കും. അന്ന് രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. രണ്ടുപേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 17:34-36 വരെയുള്ള വാക്യങ്ങൾ. പെട്ടെന്ന് ഒരു ഭാഗം ജനങ്ങൾ അപ്രത്യക്ഷരാകും. ഇതൊരിടത്ത് മാത്രമല്ല, ഭൂതലമൊട്ടാകെ നടക്കുന്ന സംഭവമാണ്. ആഫീസുകളിലെ പല കസേരകൾ പെട്ടെന്ന് ഒഴിയും. ഫാക്ടറികളിലെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ കാണാതാകും. ചില വീടുകളിൽ മാതാവിനെയും മറ്റു ചിലടത്ത് പിതാവിനെയും വേറെ ചില ഭവനങ്ങളിൽ മക്കളെയും കാണാതാകും. തന്നിമിത്തം ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയും പരിഭ്രാന്തിയും എത്രമാത്രമായിരിക്കുമെന്ന് ചിന്തിക്കുക. ഭൂതലമെങ്ങും ഒരു നിശ്ചലത വ്യാപിക്കും. തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മറ്റും അന്വേഷിച്ച ആളുകൾ പരിഭ്രാന്തരായി ഓടി നടക്കും. എന്നാൽ അധികം താമസിയാതെ ലോകം കാര്യം മനസ്സിലാക്കും. കർത്താവ് വരികയും തൻ്റെ മക്കളെ ചേർത്തുകൊള്ളുകയും ചെയ്യുമെന്നുള്ള സന്ദേശം ഇന്ന് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാതെ അതിൻ്റെ നേരെ അതേ യുദ്ധം ചെയ്യുന്ന ജനസംഖ്യയും ആ സന്ദേശം സത്യമായിരുന്നു എന്ന് അന്ന് ഗ്രഹിക്കും. പക്ഷേ വിശ്വസിക്കാനുള്ള സമയം കഴിഞ്ഞുപോയി. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം മഹോപദ്രവം ആരംഭിക്കുകയാണ്. സഭയുടെ ഉൾപ്രാപണത്തിനും ക്രിസ്തുവിൻ്റെ പരസ്യ പ്രത്യക്ഷതയ്ക്കും ഇടയ്ക്കുള്ള കാലയളവാണിത്. ഈ മഹോപദ്രകാലം 7 വർഷം നീണ്ടു നിൽക്കും. ഏറ്റവും ഭയാനകമായ കാലയളവായിരിക്കും അത്. അതേപ്പറ്റി വചനം പറയുന്നത് നോക്കുക. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. മത്തായി സുവിശേഷം 21:21 ദാനിയേൽ പ്രവചനം 12:1 നമുക്ക് വായിക്കാം. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം അന്നുണ്ടാകും. ഈ കാലം ഇപ്രകാരമായി തീരുവാനുള്ള കാരണം എന്താണ്? 1, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. 2 തെസ്സലോനിക്കർ 2:7 നമ്മൾ വായിക്കുമ്പോൾ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നീങ്ങിപ്പോക മാത്രം വേണം. ഭൂമുഖത്ത് അതിൻ്റെ ശക്തിയോടുകൂടി വെളിപ്പെടാൻ തക്കം പാർത്തിരിക്കുന്ന അധർമ്മത്തിൻ്റെ മർമ്മം ഇതുവരെ ഇവിടെ വെളിപ്പെടാതിരിക്കുന്നത് തടുക്കുന്നവൻ അഥവാ പരിശുദ്ധാത്മാവിടെ ഉള്ളതുകൊണ്ടാണ്. ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടിയെ ഒരുക്കുന്നതിൽ വ്യാപൃതനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തനത്തിലിരിക്കിയാലാണ് അതേ ഇതുവരെയും അന്തിക്രിസ്തു വെളിപ്പെടാതിരിക്കുന്നത്. ലോകം ഇത്രത്തോളം സുരക്ഷിതമായി ഇന്ന് മുന്നോട്ട് നീങ്ങുന്നത് അതേ ദൈവത്തിന് സഭ ഇവിടെ ഉള്ളതുകൊണ്ടാണ്, പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ്. എന്നാൽ സഭയെ മണവാട്ടി ഒരുക്കപ്പെടുകയും കർത്താവ് തൻ്റെ കാന്തയ്ക്കായി മധ്യാകാശത്തിൽ വെളിപ്പെടുകയും ചെയ്യുന്നതോടുകൂടി സഭയുമായി പരിശുദ്ധാത്മാവ് സ്വർഗോന്നതങ്ങളിലേക്ക് പോകും. തടുക്കുന്നവൻ മാറുന്ന ആ നിമിഷത്തിൽ തന്നെ ഇപ്പോഴേ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അധർമ്മത്തിൻ്റെ മർമ്മം അഥവാ അന്തിക്രിസ്തു അതിൻ്റെ ശക്തിയോടുകൂടെ ഇവിടെ പ്രത്യക്ഷപ്പെടുകയും ഇന്നുള്ള സമാധാനം കൂടെ അപ്രത്യക്ഷമാകുകയും ഭൂമി ഭൂവാസികളുടെ കഷ്ടകാലം ആരംഭിക്കുകയും ചെയ്യും. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെടുന്നു. മത്തായി സുവിശേഷം 5:14 വാക്യം വായിക്കുമ്പോൾ വിശ്വാസികൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഭൂതലം അഥവാ മാനവജാതി ജീർണിച്ചു പോകാതെ സുരക്ഷിതമായി ഇന്ന് നിലകൊള്ളുന്നതിൻ്റെ കാരണം ഈ ഉപ്പ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ദൈവജനത്തിൻ്റെ വില ലോകം ഇന്ന് വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ല. ഇന്നവർ നിന്നതിലും പരിഹാസപാത്രങ്ങളുമായി കഴിയുകയാണ്. എന്നാൽ ലോകത്തിൻ്റെ നിലനിൽപ്പിനും സമാധാനത്തിനും സുരക്ഷിതത്തിനും കാരണം ദൈവജനങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഇനി എത്രയും വേഗം ഉപ്പാകുന്ന സഭ ഇവിടുന്ന് മാറ്റപ്പെടും. അതേ വിശ്വാസിയുടെ വില അന്ന് ലോകം മനസ്സിലാക്കും. ഇന്ന് ലോകത്തിന് അല്പമെങ്കിലും രുചി വരുത്തിക്കൊണ്ടിരിക്കുന്നത്, ലോകം ജീർണിച്ചു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയാകുന്ന ഉപ്പ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷം 5:14 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവമക്കൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. ഈ വെളിച്ചം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ലോകം തികഞ്ഞ അന്ധകാരത്തിൽ പതിക്കാതിരിക്കുന്നത്. എന്നാൽ വിശ്വാസികളാകുന്ന വെളിച്ചം കർത്താവിൻ്റെ വരവെങ്കിൽ ഈ ലോകത്തിൽ മാറ്റപ്പെടുന്നതോടുകൂടി ഈ ലോകം അന്ധകാരത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 10:16 വാക്യത്തിൽ ദൈവജനം ചെന്നായ്ക്കട നടുവിൽ കുഞ്ഞാടുകളെ പോലെ ആകുന്നുവെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഈ ദുഷ്ടലോകത്തിൽ അല്പമെങ്കിലും ശാന്തത ഇന്ന് നിലവിലിരിക്കുന്നതിൻ്റെ കാരണം ദൈവമക്കളാകുന്ന കുഞ്ഞാടുകൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഈ കുഞ്ഞാടുകൾ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നതോടെ അതേ ഈ ലോകം മുഴുവൻ ദുഷ്ടന്മാരെ കൊണ്ട് നിറയും. ആരും സമാധാനം പറയാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. യേശുവിൻ്റെ സഭയെക്കുറിച്ച് ഉത്തമഗീതത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഉത്തമഗീതൻ 2:2 വാക്യത്തിൽ, എൻ്റെ പ്രിയ മുള്ളുകളുടെയിൽ താമര പോലെയാകുന്നു, മുള്ളുകളുടെ വേദനയോടൊപ്പം പുഷ്പത്തിൻ്റെ വാസനയും ലോകത്തിലുണ്ട്. എന്നാൽ പുഷ്പമാകുന്ന താമര പുഷ്പമാകുന്ന സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഈ ലോകം മുഴുവൻ മുള്ളുകൾ മാത്രമായിരിക്കും. ഇങ്ങനെ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതോടെ ഭൂമിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. സാത്താൻ ഈ ഭൂമിയിലേക്ക് തള്ളപ്പെടും. അതേ സാത്താൻ ആകാശമണ്ഡലത്തിൽ തൻ്റെ തലസ്ഥാനം സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ സൈന്യത്തോടെ ഭൂമിയിൽ വാഴുകയാണെന്നും സഭ സ്വർഗോന്നതങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോൾ അവൻ്റെ അധികാരസീമിയായ ആകാശമണ്ഡലത്തിൽ വെച്ച് അവരെ തടഞ്ഞിരുത്തുവാൻ ശ്രമിക്കുമെന്നും അപ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ അവിടെ എത്തി അവനെ പരാജിതനാക്കുകയും സഭ ഉന്നതങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യും. ആ സംഭവം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. തൻ്റെ പ്രവർത്തന ഉദ്ദേശം മുഴുവൻ തകർന്ന് തരിപ്പണമാകിയാൽ നിരാശപൂരിതനായ സാത്താൻ തൻ്റെ സൈന്യങ്ങളോടുകൂടെ മീഖായേലിനോടും അവൻ്റെ ദൂതന്മാരോടും പടവെട്ടുവാൻ ശ്രമിക്കും. എന്നാൽ മീഖായേലും ദൂതന്മാരും അവനോട് പടവെട്ടി അവനെ തോൽപ്പിക്കുകയും ആകാശമണ്ഡലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളുകയും ചെയ്യും. അവൻ്റെ ദൂതന്മാരും അവനോട് തള്ളപ്പെടും. ഇതിൽ ക്രൂദ്ധനായിത്തീരുന്ന സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഭൂമിയിൽ പ്രവർത്തനം തുടങ്ങും. വെളിപ്പാട് ദിവസം 12:7-9 ഈ വാക്യങ്ങൾ വായിക്കുക, ഇതിങ്കൽ സ്വർഗവും അതിൽ വസിക്കുന്നവരും ആണെന്ന് നിപ്പീൻ, എന്നാൽ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. ദൈവക്രോധം ചൊരിയപ്പെടുന്ന ഈ മഹോപദ്രവകാലത്ത് അതേ പ്രധാനമായി പേര് കൊടുത്തിരിക്കുന്നത് മഹോപദ്രവം എന്നാണ്. മഹോദരത്തെ രണ്ട് ഭാഗമായി തിരിക്കാം. ആദ്യത്തെ 3.5 വർഷം അന്തിക്രിസ്തു വളരെ സമാധാനത്തോടെ കൊണ്ടുപോകുന്ന സന്ദർഭം, അവസാനത്തെ 3.5 വർഷം അതാണ് അതിഭയങ്കരമായ ക്രോധം ചൊരിയുന്ന സമയം, ദൈവകോപം ചൊരിയുന്ന സമയം. ദൈവം സ്നേഹവും കരുണയും മനസ്സരിയും ദീർഘക്ഷമയുള്ളവനാണ്. എന്നാൽ അവൻ്റെ കരുണയുടെ കാലത്തിന് ഒരു പരിധിയുണ്ട്. ഈ കൃപായുഗത്തിൽ അവനെല്ലാവരോടും കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നു. മത്തായി സുവിശേഷം 5:45 വാക്യം, ക്രിസ്തീയ ഗോളത്തിൽ ഗോതമ്പും കളയും ഒരുമിച്ച് വളരുവാൻ അവൻ അനുവദിക്കുന്നു. പക്ഷേ ഈ കൃപായുഗത്തിൻ്റെ അന്ത്യത്തിൽ സഭ ഇവിടുന്ന് മാറ്റപ്പെടും. ദൈവത്തിൻ്റെ കാരണയുടെ ദിനം അതോടെ അവസാനിക്കും. പിന്നീടുള്ള അവസ്ഥയെപ്പറ്റി ദൈവജനം പറയുന്നത് ശ്രദ്ധിക്കുക. സദൃശ്യവാക്യം 1:24-29 വാക്യങ്ങൾ വായിക്കാം. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ, ഞാൻ കൈനീട്ടിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങളെൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടും തന്നെ നിങ്ങൾക്ക് ഫലിക്കുമ്പോൾ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെ, നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ, അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയില്ല, എന്നെ ജാഗ്രതയോട് അന്വേഷിക്കും, കണ്ടെത്തുകയുമില്ല. അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ, യഹോവാ ഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല എന്ന് നമ്മൾ വായിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 8:18 വാക്യം വായിക്കൂ. ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും, എൻ്റെ കണ്ണ് ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല, അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയുമില്ല. ദൈവം കരുണയോടെ ഇടപെടുന്ന ഈ നാളുകളിൽ അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുസരിക്കാതെ അവനെ നിരസിക്കുന്ന ഏവരുടെ മേലും ദൈവക്രോധം ചൊരിയപ്പെടുവാൻ ഇവിടെ ആരംഭിക്കുകയാണ്. അന്ന് അനേകർ ദൈവത്തോട് നിലവിളിക്കും, എന്നാൽ ആ നിലവിളി കേൾക്കില്ലെന്ന് മാത്രമല്ല, അവരെ നോക്കി സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുകയും ചെയ്യും. തൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം ചിന്തിയ ലോകത്തോട് ദൈവം പകരം ചോദിക്കുന്ന നാളുകളാണത്. യിരെമ്യാ പ്രവചനം 25:31 നമുക്ക് വായിക്കാം. യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട് എന്ന് വായിക്കുന്നു. എന്താണ് കാര്യം? ദൈവപുത്രനെ ക്രൂശിച്ച മഹാപരാധത്തിൽ നിശ്ചയമായും എല്ലാ ജാതികളും കുറ്റക്കാരാണ്. അന്ന് ദൈവപുത്രൻ തൻ്റെ വായെ തുറക്കാതിരുന്നു. ഈ സമയം യഹോവ പ്രഖ്യാപിക്കും, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. ജാതികളോട് വ്യവഹരിച്ച് ലോകത്തെ ന്യായം വിധിക്കുവാൻ ദൈവത്തിൻ്റെ മതിയായ കാരണമുണ്ട്. എങ്ങനെയാണ് പകരം വീട്ടേണ്ടതെന്ന് ദൈവത്തിനറിയാം. എല്ലാ തലമുറകളിലും ജനം യേശുവിനെ വീണ്ടും ക്രൂശിക്കുകയായിരുന്നു. ഇന്നും ദൈവകരുണയെ നിഷേധിക്കുന്നവർ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുകയാണ്. ഇത് കരുണയുടെ നാളുകളാകയാൽ ദൈവം തൻ്റെ ക്രോധം ചൊരിയാതിരിക്കുന്നു എന്ന് മാത്രം. യേശുവിനെ ക്രൂശിക്കുന്നതിൽ പങ്കാളികളായ എവരോടും ദൈവം അന്ന് പകരം ചോദിക്കുന്നതായിരിക്കും. ആയിരം ആയിരം വിശുദ്ധന്മാരുടെ രക്തം ചൊരിയപ്പെട്ട ലോകമാണിത്. അവരുടെ രക്തത്തിന് ദൈവം പകരം ചോദിക്കാതിരിക്കുമെന്ന് ആരും വിചാരിക്കരുത്. രക്തസാക്ഷികളായിത്തീർന്നവരുടെ ദൈവത്തോടുള്ള അപേക്ഷ ശ്രദ്ധിക്കുക. വെളിപ്പാട് പുസ്തകം 6:10 വായിക്കാം. വിശുദ്ധനും സത്യവാനുമായ നാഥാ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും. വിശുദ്ധനും സത്യവാനുമായ ദൈവത്തിന് തൻ്റെ വിശുദ്ധന്മാരുടെ രക്തത്തെക്കുറിച്ച് പ്രതികാരം നടത്താതിരിക്കുവാൻ കഴിയുകയില്ല. അവരുടെ സഹവൃത്യന്മാരും സഹോദരന്മാരും വന്ന് തെളിവോളും അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്ക എന്ന് മാത്രമാണ് ദൈവം അവർക്ക് മറുപടി നൽകുന്നത്. അതേ ദൈവം പ്രതികാരം നടത്തുക തന്നെ ചെയ്യും. പ്രവാചകന്മാരുടെ വാക്കുകൾ അതേ വീണ്ടും ശ്രദ്ധിക്കുക. സെഫന്യാ പ്രവചനം 1:14-18 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സെഫന്യാ 1:14-18. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ള ദിവസം തന്നെ. മനുഷ്യർ കുരുടന്മാരെപ്പോൾ നടക്കത്തക്കൊണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ, അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. യഹോവയുടെ ക്രോധ ദിവസത്തിങ്കിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയില്ല. സർവഭൂമിയും അവൻ്റെ തീഷ്ണാഗ്നിക്കിരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്രസംഹാരം വരുത്തും എന്ന് വായിക്കുന്നു. വീണ്ടും യെശയ്യാ പ്രവചനം 26:21 വാക്യം വായിക്കാം. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്തു നിന്നും വരുന്നു. ഇതാ വരുന്നു, ഭൂമി താൻ കുടിച്ച രക്തമൊക്കെ വെളിപ്പെടുത്തും. തന്നിലുള്ള ഹതന്മാരെ ഇനിയും മൂടിവെക്കുകയുമില്ല. ദൈവത്തെ അവഗണിച്ച ജാതികളുടെ മേൽ ന്യായവിധിയും പ്രതികാരവും നടത്തുന്ന വിധത്തെപ്പറ്റി അഥവാ കർത്താവിൻ്റെ വരവെങ്കിൽ അവനോടുകൂടെ എടുത്തുകൊള്ളപ്പെടാതെ ഇവിടെ ശേഷിക്കുന്ന മാനവജാതിക്കുണ്ടാകാൻ പോകുന്ന മഹാകഷ്ടത്തെപ്പറ്റി ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അതിൻ്റെ കാരുണ്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവമക്കളെ, കർത്താവിൻ്റെ വരവിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഈ ലോകത്തിന് സമാധാനം പൂർണ്ണമായി മാറ്റപ്പെടുകയാണ്. ഇന്ന് ഭൂമുഖത്ത് വേണ്ടത്ര സമാധാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൻശക്തികൾ സമാധാന സ്ഥാപനത്തിന് ശ്രമിക്കുകയാണ്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നതുപോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നുഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. 1 Thessalonians 5:13 വാക്യമാണ് ഞാൻ വായിച്ചത്. ഇന്ന് കാണുന്ന സമാധാനം കൂടെ അന്ന് ഇല്ലാതാകും. 2 വെളിപ്പാട് ദിവസം 6:4 വാക്യത്തിൽ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ പുറപ്പെട്ടു വന്ന ചുവന്ന കുതിരയുടെ പുറത്തിരിക്കുന്നതിന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കൊണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ചുവപ്പ് രക്തത്തിൻ്റെ അടയാളമാണ്. അന്നവിടെയും കൊല്ലും കൊലയും രക്തച്ചൊരിച്ചിലും മാത്രമായിരിക്കും. ദൈവം കൊല്ലുകയല്ല, കൊല്ലുകയല്ല, മനുഷ്യർ തമ്മിൽ തമ്മിൽ രക്തം ചിന്തുകയാണ്. ക്ഷാമം വർദ്ധിക്കാൻ പോവുകയാണ് ഈ ഭൂമിയിൽ. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ, വെളിപ്പാട് സുഹാറാമത്തെ ആറാമത്തെ വാക്യം, മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ പുറപ്പെട്ട ക്ഷാമത്തിൻ്റെയും വരൾച്ചയുടെയും സദൃശ്യമായ കറുത്ത നിറത്തോടു കൂടിയ കുതിരയുടെ പുറത്തിരിക്കുന്നവൻ, ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം എന്നിങ്ങനെ തുലാസിൽ തൂക്കിക്കൊടുക്കുന്നതായി കാണുന്നു. ആവശ്യത്തിനുള്ള ആഹാരം അന്ന് ലഭ്യമല്ല. ഇതുവരെ ലോകം അറിഞ്ഞിട്ടില്ലാത്ത വലിയ ക്ഷാമം അന്നുണ്ടാകും. ഈ ഭൂമിയിൽ വലിയ സംഹാരം നടക്കാൻ പോവുകയാണ്. വെളിപ്പാട് സുമാറാമത്തെ എട്ടാമത്തെ വാക്യത്തിൽ മരണമെന്ന വ്യക്തി മഞ്ഞ കുതിരപ്പുറത്ത് പ്രവേശിക്കുകയാണ്. പാതാളം അവനെ പിന്തുടരുകയാണ്. തൽഫലമായി ഭൂമിയിലുള്ള ജനങ്ങളിൽ നാലിലൊന്ന് സംഹരിക്കപ്പെടുന്നു. ഈ ഭൂമിഭൂതലത്തിൽ ഈ അന്തരീക്ഷം വലിയ ഭയാനകമാകാൻ പോവുകയാണ്. ആറാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഭയങ്കര ഭൂകമ്പം ഉണ്ടാകുന്നു. അടുത്ത കാലത്തുണ്ടായതും ലോകത്തെ ഞെട്ടിപ്പിച്ചതുമായ ഭീകര ഭൂകമ്പങ്ങൾ ഇതിനോട് താരതമ്യപ്പെടുത്തിയാൽ കേവലം നിസ്സാരങ്ങളായിരിക്കും. അതോടെ അന്തരീക്ഷം വ്യത്യാസപ്പെടുകയായി. യുഗങ്ങളായി ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന സൂര്യൻ കറുക്കുകയും ചന്ദ്രൻ രക്തതുല്യമായി തീരുകയും ചെയ്യുന്നു. നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് നിവധിക്കും. ആകാശം ചുരുപോലെ മാറുകയും മലകളും ദ്വീപുകളും സ്വസ്ഥാനത്ത് നിന്ന് ഇളകുകയും ചെയ്യും. പരിഭ്രാന്തരായ ജനം നാലുപാടും ഓടുകയാണ്. രാജാക്കന്മാരും മഹത്തുകളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും ദാസനും സ്വതന്ത്രനും എല്ലാം ഈ കൂട്ടത്തിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനാ യോഗമെന്ന് നടത്തപ്പെടും. ഇന്ന് പ്രാർത്ഥന പലരുടെയും മനസ്സിന്, അതേ പലരുടെയും അന്തസ്സിന് പറ്റിയതല്ല. അന്നവർ ഓടി നടന്നു പ്രാർത്ഥിക്കും. വരുവാനുള്ള ദൈവക്രോപത്തിന് രക്ഷപ്പെട്ട് കൊള്ളുവാനായി ഇന്ന് സുവിശേഷന്മാർ ആകാനും ചെയ്യുമ്പോൾ ഇക്കൂട്ടർ അതിനെ പരിഹസിക്കുന്നു. അന്നവർ കർമ്മയ്ക്കായി നിലവിളിക്കുമ്പോൾ ദൈവം അവരെ നോക്കിയിട്ടിരിക്കും. യുഗങ്ങളുടെ പാറയായവനെ സമീപിച്ച് വരുവാനുള്ള ക്രോധത്തിൽ നിന്ന് ഒഴിയുവാൻ ഇന്നവർക്ക് ഒരുക്കമല്ല. അന്ന് തങ്ങളുടെ മേൽ വീഴുക എന്നവർ പാറകളോട് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ മുഖം കാണുവാനായി ദൈവജനം അത്യാഗമക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അവൻ്റെ മുഖം കാണാതെ വണ്ണം തങ്ങളെ മറയ്ക്കുവാൻ അവർ നിലവിളിക്കുകയാണ്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാകിയാൽ ഇനിയും അവർ നീക്കിപോക്കില്ലാതെ നശിച്ചു പോകും. വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം വായിക്കുമ്പോൾ ഏഴാം മുദ്ര പൊട്ടിക്കുന്നതിനെക്കുറിച്ച്, അതിനെ തുടർന്ന് ദൂതന്മാർ കാഹളമുതുകയാണ്. ഒന്നാമത്തെ കാഹളമുതിയപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയുമേൽ ചൊരിയപ്പെടുകയും ഭൂമിയിൽ മൂന്നിലൊന്ന് വൃക്ഷങ്ങളോടും പച്ചപ്പുല്ലുകളോടും കൂടെ പൂർണ്ണമായി വെന്തുപോകും. രണ്ടാമത്തെ കാഹളമൂതിയപ്പോൾ തീ കത്തുന്ന വൻപല പോലൊന്ന് സമുദ്രത്തിലേക്ക് എറിയപ്പെടുകയും കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീരുകയും കപ്പലുകളിൽ മൂന്നിലൊന്ന് നശിക്കുകയും ചെയ്യും. മൂന്നാമത്തെ ദൂതൻ ഊതിയപ്പോൾ കാഞ്ഞിരമെന്ന പേരോടുകൂടിയ ജ്വലിക്കുന്ന നക്ഷത്ര ശുദ്ധജലത്തിന്മേൽ വീഴുകയും വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെ കയ്പായി തിരികയാൽ അനേകർ മരിക്കുകയും ചെയ്യും. നാലാമത്തെ ദൂതൻ ഊതിയപ്പോൾ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മൂന്നിലൊന്നിന് ബാധ തട്ടുകയും മൂന്നിലൊന്ന് ഇരുണ്ടുപോകുകയും ചെയ്യുന്നു. ഇത് കാരണം രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യത വ്യത്യാസമുണ്ടാകുകയും കാലാവസ്ഥ പാടെ വ്യത്യാസപ്പെടുകയും ചെയ്യും. ഓ, മനുഷ്യന് ഭയങ്കരമായ ദണ്ഡനം ഉണ്ടാകും. അഞ്ചാമത്തെ ദൂതൻ ഊതിയപ്പോൾ ആകാശത്ത് നിന്ന് വീണ നക്ഷത്രം അഗാധ കൂപം തുറക്കുകയും അതിൽ നിന്ന് പൊങ്ങിയ പുകയിൽ നിന്ന് തേളിൻ്റെ ശക്തിയുള്ള വെട്ടുക്കളികൾ പുറപ്പെടുകയും ചെയ്യുന്നു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവരെയും കഠിനമായി ദണ്ഡിപ്പിക്കാനുള്ള അധികാരം അവയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഒൻപതാം വെളിപ്പാട് ഒൻപതാമത്തെ ആറാമത്തെ വാക്യം, അവർ മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാണ്. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ടോടിപ്പോകും. ഏത് വിധേനയെങ്കിലും മരിച്ചാൽ മതിയെന്ന് തോന്നത്തെക്കൊണ്ണം പ്രസ്തുത ദണ്ഡനം അത്ര ഭീകരമായിരിക്കും. എന്നാൽ ഒരുവനും മരിക്കുവാൻ പോലും സാധിക്കില്ല. ഈ അവസ്ഥ അഞ്ചു മാസക്കാലം നീണ്ടു നിൽക്കും. പിന്നെയും സംഹാരം നടക്കുകയാണ്. ആറാമത്തെ ദൂതൻ ഊതിയപ്പോൾ യൂഫ്രട്ടീസ് മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാനുള്ള അധികാരത്തോടെ അഴിച്ചുവിടുന്നു. അവരുടെ വായിരുന്ന തീയും പുകയും ഗന്ധവും പുറപ്പെടുകയും തലബലമായി മൂന്നിലൊന്ന് പേർ സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതുകൊണ്ടൊന്നും യഹോവയുടെ പ്രതികാരം അവസാനിക്കുന്നില്ല. ഇതുവരെ സംഭവിക്കാത്തതിനേക്കാൾ മഹാകഷ്ടം പിന്നെയും വരികയാണ്. ഒന്നാമത്തെ വെളിപ്പാട് ദിവസം പതിനാറാം അധ്യായം വായിക്കുമ്പോൾ ഒന്നാമത്തവൻ തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അന്തിക്രിസ്തുവിൻ്റെ അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നതുമായ ഏവർക്കും വല്ലാത്ത ദുർഭരണമുണ്ടായി. അന്തിക്രിസ്തുവിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നതുമായ ഏവർക്കും വലിയ ദുർവൃണമുണ്ടായി. രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തൊഴുക്കുകയും സമുദ്രം മരിച്ചവൻ്റെ രക്തം പോലെ ആയിത്തീരുകയും അതിലെ ജന്തുക്കളെല്ലാം ചാകുകയും ചെയ്യുന്നു. മൂന്നാമത്തവൻ തൻ്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴുക്കുകയും ജലം മുഴുവൻ രക്തമായി തീരുകയും ചെയ്യുന്നു. ജനന്താകത്തിൻ്റെ രക്തം കുടിക്കേണ്ടി വരുന്നു. വിശുദ്ധന്മാരുടെ രക്തം ചിന്തിയവർക്ക് രക്തം കുടിപ്പാൻ കൊടുക്കുന്നത് നീതി തന്നെ. നാലാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അതുകൊണ്ട് മനുഷ്യനെ ചൂടുവാൻ തക്കൊന്നും അതിന് അധികാരം ലഭിച്ചു. തൽഫലമായി അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തുപോകുന്നു. അഞ്ചാമത്തവൻ തൻ്റെ കലശം അന്തിക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിക്കുന്നു. അവൻ്റെ രാജ്യം ഇരുണ്ടുപോയി. എവിടെയും വ്രണങ്ങളും കഷ്ടതയും. ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിക്കുന്നു. അതിലെ ജലം വെള്ളം വറ്റിപ്പോകുന്നു. ഏഴാമത്തവൻ തൻ്റെ കലശം ആകാശത്തിലാണ് ഒഴിക്കുന്നത്. അതോടെ മിന്നലും നാദവും ഇടിമുഴക്കും വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു. ഭൂമിയിലുണ്ടായിട്ടുള്ളതിലേക്ക് ഏറ്റവും വലിയ ഭൂകമ്പമാണത്. തൽഫലമായി മഹാനഗരം മൂന്നംശമായി പിരിയും. എല്ലാ മലകളും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. മാത്രമല്ല താളന്തോളം കനമുള്ള കല്ലായി വലിയ കൽമട മനുഷ്യരുടെ മേൽ വർഷിക്കും. ഏറ്റവും വലിയ ബാധയായിരിക്കും അത്. മഹോപദ്രകാലത്തെ ലോകത്തിൻ്റെ സ്തുതിയുടെയും ഇന്ന് ദൈവത്തിൻ്റെ നന്മയുടെയും കരുണയെയും അവഗണിക്കിയാൽ കർത്താവിൻ്റെ വരവെങ്കൽ കൈവിടപ്പെടുന്ന ജനത്തിനുണ്ടാകുന്ന അതിഭീകരമായ കഷ്ടതയുടെയും ഒരു ചെറിയ ചിത്രം മാത്രമാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. ഈ മഹാകഷ്ടകാലത്ത് നിന്ന് വിടുതൽ പ്രാപിക്കുന്ന ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ഇന്ന് തന്നെ ഈ കൃപായുഗത്തിൽ യേശുവിനെ സമീപിച്ച് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. സഭ ഇവിടുന്ന് മാറ്റപ്പെടുന്നതോടുകൂടി ഭൂമിയിൽ മഹോപദ്രം ആരംഭിക്കുക. ഈ രംഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇവിടെ ഒരു രാജാവ് എഴുന്നേൽക്കും. അവനാണ് അന്തിക്രിസ്തു എന്ന പേരിൽ വേദപുസ്തകത്തിൽ ശക്തിയായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ പ്രത്യക്ഷതയെപ്പറ്റി വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിക്കുക. രണ്ട് ദശമണിക്ക് രണ്ടാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വീണ്ടും വായിക്കുന്നു. ആരും ഏത് വിധേനയും നിങ്ങൾ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം നടിച്ച് ദൈവമെന്നോ പൂജാവിഷയോ എന്നു പേരുള്ള സകലത്തിനും ഇത് തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ സമയത്തിന് മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്ന എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെയും തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപാവയ ബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും. സ്വന്ത ശക്തിയാൽ അല്ലതാനും അവൻ അതിശയമാ മണ്ണ നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അവൻ നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിപ്പിക്കുകയും സൗഹൃദത്തിൽ വൻപു ഭാവിച്ച് നിശ്ചിന്തയോടിരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും ചെയ്യും. അതേ വെളിപ്പാട് ദിവസം 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരം കൊടുത്തു. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തോട് തുല്യൻ ആർ, അതിനോട് പൊരുതുവാൻ ആർ കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെ നമസ്കരിച്ചു. വൻപും ദൂഷണവും സംസാരിക്കുന്ന വായതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ വായ തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിനധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ദീപവസ്തുത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. സമാധാന സമ്പൂർണവും ഐശ്വര്യ സമൃദ്ധവുമായ ഒരു ഭരണകൂടത്തിനും അതിനനുയോജ്യനായ ഒരു നേതാവിനും വേണ്ടി ഇന്ന് ലോകം നോക്കി പാർക്കുകയാണ്. എല്ലാവിധ വാക്തത്വങ്ങളോടും കൂടെ പ്രത്യക്ഷപ്പെടുന്ന ഈ അന്തിക്രിസ്തുവിനെ, ഈ നേതാവിനെ അന്ന് ലോകത്തിലുള്ള ജനം ഒന്നിച്ച് സർവസമ്മതമായി അംഗീകരിക്കും. അതിന് പ്രേരകമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും അന്ന് അവിടെ നടക്കുക. മഹാസർപ്പമായ സാത്താൻ തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അവന് കൊടുക്കും. അവൻ ജനതാ മധ്യേ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇത് കാണുന്ന ജനം വിസ്മയഭരിതരായി മഹാസർപ്പത്തെയും മൃഗത്തെയും നമസ്കരിക്കും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മറ്റൊരു മൃഗം, അവനാണ് കള്ളപ്രവാചകൻ. ഒന്നാമത്തെ മൃഗമായ അന്തിക്രിസ്തുവിന് വേണ്ടി ജനതാ മധ്യത്തിൽ പ്രചരണം നടത്തുകയും അവനെ നമസ്കരിപ്പാനായി ജനത്തെ നാനാ പ്രാകേരണ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ യാതൊരു എതിർപ്പോ ആരെങ്കിലും വിസമ്മതമോ ഇല്ലാതെ തന്നെ അന്ത്യക്രിസ്തു ലോകത്തിൻ്റെ അനിഷേധ്യ നേതാവായി ഉയരും. സത്യമാകുന്ന ക്രിസ്തുവിനെ, ക്രിസ്തുവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കാനെന്ന് വിസമ്മതിക്കുന്ന ജനം അന്ന് അന്ത്യക്രിസ്തുവിൻ്റെ വാക്കുകളെ വിശ്വസിക്കും. വഴിയാകുന്നുവെന്ന് വഴിയാകുന്ന യേശുവിനെ പിൻപറ്റുവാൻ ഇന്ന് കൂട്ടാക്കാത്ത ലോകം അന്ന് അധർമ്മമൂർത്തിയെ അനുഗമിക്കും. ജീവനാകുന്ന ദൈവപുത്രനെ കൈക്കൊള്ളുവാൻ ഇന്ന് മടിക്കുന്ന ജനം അന്ന് നാശപുത്രനെ സർവാത്മനാ അംഗീകരിക്കും. ഇന്ന് ക്രിസ്തുവിനെ ആരാധിക്കാൻ വിസമ്മതിക്കുന്ന മാനവകുലം അന്ന് അന്ത്യക്രിസ്തുവിനെ നമസ്കരിക്കും. ഇവൻ്റെ പേരുകൾ അതേ തിരുവചനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ദാനിയേൽ പ്രവചനം 8:23 അന്ത്യക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന പേരുകൾ, അതേ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള രാജാവ്. സെക്കരിയാ പ്രവചനം 11:15 തുമ്പുകെട്ടയുടെ, 1 യോഹന്നാൻ 2:18-4:3 എതിർക്രിസ്തു അഥവാ അന്ത്യക്രിസ്തു, 2 തെസ്സലോനിക്കർ 2:3 അധർമ്മമൂർത്തി, 2 തെസ്സലോനിക്കർ 2:3 നാശയോഗ്യൻ, 2 തെസ്സലോനിക്കർ 2:4 എതിരാളി, വെളിപ്പാട് 13:1 മൃഗം. യേശു ഒരു വ്യക്തിയായിരുന്ന പ്രകാരം അന്ത്യക്രിസ്തു ഒരു വ്യക്തിയായിരിക്കും. യേശു ദൈവവും മനുഷ്യനുമായിരുന്നുവെങ്കിൽ അന്ത്യക്രിസ്തു സാത്താനും മനുഷ്യനുമാണ്. യേശു സ്ത്രീയുടെ സന്തതിയായിരുന്നു, അന്ത്യക്രിസ്തു സർപ്പത്തിൻ്റെ സന്തതിയായിരിക്കും. സാത്താനിൽ നിന്നും എല്ലാവിധ അധികാരവും ശക്തിയും മഹത്വവും ലഭിക്കാൻ അവൻ നിശ്ചയമായും ഒരു അസാധാരണ വ്യക്തിയായിരിക്കും. ജനതാമധ്യത്തിൽ അവൻ ഒരു അമാനുഷ്യനായി തന്നെ കാണപ്പെടും. ഏതായിരുന്നാലും സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നതോടുകൂടി അന്ത്യക്രിസ്തു സാത്താനിൽ നിന്ന് പ്രാപിച്ച അധികാരത്തോടും ശക്തിയോടും മഹത്വത്തോടും കൂടി ഇവിടെ പ്രത്യക്ഷപ്പെടുകയും ലോകം സർവസമ്മതമായി തങ്ങളുടെ അനിശ്ചയത്തിൻ നേതാവായി അവനെ അംഗീകരിക്കുകയും ചെയ്യും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. ക്രിസ്തു എന്തിനു വേണ്ടി അവതരിച്ചുവോ അതിന് നേരെ വിരുദ്ധമായ നിലയിലായിരിക്കും അന്ത്യക്രിസ്തുവിൻ്റെ അവതരണം. ക്രിസ്തു എന്തിനു വേണ്ടി നിലകൊണ്ടുവോ, എന്തുപദേശിച്ചുവോ, എന്തു ചെയ്യുവോ, അവയ്ക്ക് നേരെ വിരുദ്ധമായതിനു വേണ്ടി അന്ത്യക്രിസ്തു നിലകൊള്ളുകയും ഉപദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ക്രിസ്തുവും അന്ത്യക്രിസ്തുവുമായി ഞാൻ ഒരു താരതമ്യ പഠനത്തിൽ നിന്ന് അത് വ്യക്തമായി നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന് യേശുക്രിസ്തു എന്ന് വിളിക്കുമ്പോൾ 1 യോഹന്നാൻ 2:8 അന്ത്യക്രിസ്തുവിനെ വിളിക്കുന്നത് എതിർക്രിസ്തു. ലൂക്കോസ് 1:35 യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുമ്പോൾ 2 തെസ്സലോനിക്കർ 2:3 അന്ത്യക്രിസ്തുവിനെ നാശപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10:11 യേശുക്രിസ്തുവിനെ നല്ല ഇടയൻ എന്ന് സംബോധന ചെയ്യുമ്പോൾ സെക്രിയാ പ്രവചനം 11:15 അന്ത്യക്രിസ്തുവിനെ തുമ്പുകെട്ട ഇടയൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3:15 യേശുക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതിയായി അവതരിപ്പിച്ചിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3:15 അന്ത്യക്രിസ്തുവിനെ സർപ്പത്തിൻ്റെ സന്തതിയായി അവതരിപ്പിച്ചിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1:35 യേശുക്രിസ്തുവിനെ വിശുദ്ധ പ്രതിയായി തിരുവചനം വിളിച്ചു പറയുമ്പോൾ 2 തെസ്സലോനിക്കർ 2:3 അന്ത്യക്രിസ്തുവിനെ അധർമ്മമൂർത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:6 യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് സത്യം എന്നാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നാൽ 2 തെസ്സലോനിക്കർ 2:9 അന്ത്യക്രിസ്തുവിനെ ബോസ്ക് വഞ്ചന എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം 32:1 യേശുക്രിസ്തുവിനെ നീതിയുള്ള രാജാവായി പ്രസ്താവിച്ചിരിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം 8:23 അന്ത്യക്രിസ്തുവിനെ ഉപായ ബുദ്ധിയുള്ള രാജാവായി പ്രസ്താവിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം 9:6 യേശുക്രിസ്തുവിനെ സമാധാനത്തിൻ്റെ പ്രഭു എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ ദാനിയേൽ പ്രവചനം 8:23 അന്ത്യക്രിസ്തുവിനെ ഉഗ്രഭാവമുള്ളവനെന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 6:51 വായിക്കുമ്പോൾ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നാൽ വെളിപ്പാട് ദിവസം 11:7 അന്ത്യക്രിസ്തു ആഴത്തിൽ നിന്നും കയറി വരുന്നു എന്ന് വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5:43 യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ മറ്റൊരുത്തിൻ്റെ നാമത്തിൽ വന്നുവെന്നാണ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 5:43 വായിക്കുന്നത് അന്ത്യക്രിസ്തുവിനെ കുറിച്ച് അവൻ സ്വന്തം നാമത്തിൽ വരും. യോഹന്നാൻ്റെ സുവിശേഷം 6:38 ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് യേശു ക്രിസ്തു വന്നത്. ദാനിയേൽ പ്രവചനം 7:25, 8:12 അന്ത്യക്രിസ്തു വരുന്നത് സ്വന്തം ഇഷ്ടം ചെയ്യുവാനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4:18 യേശു ക്രിസ്തു പരിശുദ്ധാത്മ ശക്തിയാൽ പ്രവർത്തിച്ചു എന്ന് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13:2 അന്ത്യക്രിസ്തു സാത്താന്യ ശക്തിയാൽ പ്രവർത്തിക്കും. ഫിലിപ്പിയ ലേഖനം 2:8 യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി എന്ന് വായിക്കുന്നു. 2 തെസ്സലോനിക്കർ 2:4 അന്തിക്രിസ്തു തന്നെ താൻ ഉയർത്തുമെന്ന് വായിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 17:4 വാക്യത്തിൽ യേശുക്രിസ്തു ദൈവത്തെ മഹത്വപ്പെടുത്തി. വെളിപ്പാട് ദിവസം 13:6 വാക്യത്തിൽ അന്തിക്രിസ്തു ദൈവത്തെ ദുഷിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 2:13-16 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ദൈവാലയത്തെ ശുദ്ധീകരിച്ചു എന്ന് വായിക്കുന്നു. 2 തെസ്സലോനിക്കർ 2:4 വാക്യത്തിൽ അന്തിക്രിസ്തു ദൈവാലയത്തെ അശുദ്ധമാക്കും. യെശയ്യാപ്രവചനം 35:3 വാക്യത്തിൽ യേശുക്രിസ്തു മനുഷ്യരാൽ ധരിക്കപ്പെട്ടു എന്ന് വായിക്കുന്നു. ദാനിയേൽ പ്രവചനം 8:11, വെളിപ്പാട് 13:8, അന്തിക്രിസ്തു മനുഷ്യരാൽ അംഗീകരിക്കപ്പെടുമെന്ന് വായിക്കുന്നു. 1 തിമോത്യോസ് 2:6 വാക്യത്തിൽ യേശുക്രിസ്തു ജനത്തിന് വേണ്ടി കൊല്ലപ്പെട്ടു എന്ന് വായിക്കുന്നു. ദാനിയേൽ പ്രവചനം 8:24-25 വാക്യത്തിൽ അന്തിക്രിസ്തു ജനത്തെ കൊല്ലും എന്ന് വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10:11 വാക്യത്തിൽ കർത്താവായ യേശു ആദരവിനു വേണ്ടി തന്റെ ജീവനെ കൊടുത്തു എന്ന് വായിക്കുന്നു. സെക്കരിയാപ്രവചനം 11:16 വാക്യത്തിൽ അന്തിക്രിസ്തു ആടുകളുടെ മാംസം ഭക്ഷിക്കുമെന്ന് വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:9 വാക്യത്തിൽ യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് വായിക്കുന്നു. വെളിപ്പാട് ദിവസം 19:20 വാക്യത്തിൽ അന്തിക്രിസ്തു തീപ്പയ്യയിലേക്ക് തള്ളിയിടപ്പെടും എന്ന് വായിക്കുന്നു. ഉന്നതനായ ഒരു മത നേതാവ് എന്ന നിലയിലായിരിക്കും അവൻ പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാ സഭകളെയും സംയോജിപ്പിച്ച് ഒരു സംഘടനയായി അവൻ അതിനെ ഉയർത്തും. അതിൻ്റെ നിഴൽ ഇന്ന് തന്നെ നാം കാണുന്നുണ്ട്. യേശുവിൻ്റെ ദൈവത്വത്തെയോ കന്യാജനനത്തെയോ വിശ്വസിക്കാത്തരും, യേശു ലോകത്തിൻ്റെ ഏക രക്ഷിതാവാണെന്ന് വിശ്വസിക്കുന്നതിനെ വിസമ്മതിക്കുന്നതുമായ ചില നേതൃത്വവും സമൂഹങ്ങളും ഇന്ന് ലോകത്തിലുണ്ട്. അതേസമയം മറ്റു ചിലർ പറയുന്നു അവയെ നാം കാര്യമാക്കേണ്ടതില്ല, നമുക്കൊരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നാണ്. ആധുനിക ക്രൈസ്തവ സഭാ നേതാക്കന്മാർ ഈ ആശയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും തങ്ങളുടെ ശ്രമത്തിൽ അവർ വിജയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അന്തിക്രിസ്തുവിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നതിന് എന്നതിന് ശക്തിയായ തെളിവാണിത്. അവൻ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി ഇപ്രകാരമുള്ള എല്ലാവരും ചേർന്ന് ഒരു വലിയ സംഘടനയാകുവാൻ അവൻ നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് അവൻ ഉയർത്തപ്പെടുകയും ചെയ്തേക്കാം. ഒരുപക്ഷേ ക്രൈസ്തവ സമൂഹങ്ങൾ മാത്രമല്ല എല്ലാ മതങ്ങളെയും ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന ശ്രമം ഇന്ന് നടന്നു വരുന്നു. ക്രൈസ്തവ നേതാക്കന്മാർ തന്നെ അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു വരുന്നതായും നമ്മൾ കാണുന്നു. മാതാ നേതാവിയായി മാത്രമല്ല ഒരു വലിയ രാഷ്ട്രീയ നേതാവായിട്ടും കൂടിയാണ് അന്തിക്രിസ്തു എഴുന്നേൽക്കാൻ പോകുന്നത്. ഒരു കാലത്ത് ലോകത്തിൻ്റെ മഹത്വമായിരുന്ന റോമാ സാമ്രാജ്യം അന്ന് പുനരുദ്ധരിക്കപ്പെടും. അങ്ങനെ ഒരു റോമാ സാമ്രാജ്യം നിലവില്ല. എന്നാൽ മെഡിറ്ററേനിയൻ തീരങ്ങളുള്ള 10 രാജ്യങ്ങൾ തീർന്ന് പരസ്പര സഖ്യത്തോടും സഹകരണത്തോടും കൂടെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കും. ഏതാണ്ട് പഴയ റോമാ സാമ്രാജ്യത്തിൻ്റെ മഹത്വത്തോടും പ്രഭാതത്തോടും കൂടിയാണ് ആയിരിക്കും അത്. സഭയുടെ ഉത്പ്രാപനത്തോടുകൂടി ഈ 10 രാജാക്കന്മാരുടെ രാജ്യങ്ങളും അതിൻ്റെ പ്രതാപത്തിലേക്ക് ഉയരും. അന്തിക്രിസ്തു അതിൻ്റെ നേതാവായിരിക്കും. അവർ 10 രാജാക്കന്മാർ മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും. വെളിപ്പാട് പുസ്തകം 17:12 വാക്യം, ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുകയുള്ളൂ, തൻ്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും. അതേ തങ്ങളുടെ രാജ്യത്തെ മൃഗത്തിന് കൊടുപ്പാനുമായി ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു എന്ന് ദൈവത്തിൻ്റെ ജനം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം അത് വ്യക്തമായി പറയുന്നു. ദൈവജനം മനസ്സിലാക്കേണ്ടതായ ഒരു ഭാഗമാണ്. വെളിപ്പാട് ദിവസം 17:17 വാക്യം, ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുവോളും തൻ്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. അവൻ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ഏക ചക്രാധിപതിയായി ഭരണം നടത്തും. ഇതര രാജാക്കന്മാർ അവൻ്റെ ആജ്ഞാനവൃത്തികളായിരിക്കും. ദാനിയേൽ 7:24-8:2, വെളിപ്പാട് 13:1-17:12 വാക്യം, വലിയ ശക്തിയും പ്രതാപവുമുള്ള ഒരു രാജാവായിരിക്കും അവൻ. ഇതര രാജാക്കന്മാരോടവൻ യുദ്ധം ചെയ്ത് അവരെ തങ്ങളുടെ സിംഹാസനം നിന്ന് പുറന്തള്ളും. എല്ലായിടവും അവന് ആധിപത്യം സ്ഥാപിക്കും. വിശുദ്ധന്മാരോട് പോലും യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനുള്ള അധികാരം അവന് ലഭിക്കും. അങ്ങനെ സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവന് അധികാരം ലഭിക്കും. വെളിപ്പാട് ദിവസം 13:7 വാക്യം വായിക്കുക, എല്ലാവരും അവനെ നമസ്കരിക്കും. വിജ്ഞാനപരമായി അന്തിക്രിസ്തു ഏറ്റവും ഉന്നത നിലയിൽ തന്നെ കാണപ്പെടും. ആരെയും ആശ്ചര്യപ്പെടുത്തുമാറുള്ള അത്ഭുതങ്ങൾ അവൻ പ്രവർത്തിക്കും. അവൻ പാമ്പിനെ പോലെ ബുദ്ധിശാലിയായിരിക്കും. ആരെയും തെറ്റിക്കുന്നുള്ള ഉപായം അവൻ പ്രയോഗിക്കും. അങ്ങനെ എല്ലാവരും തന്നെ പിൻപറ്റുകാൻ ഇടയാക്കും. അവനെ ശക്തീകരിക്കുന്നവൻ സാത്താനാകിയാൽ ലോകത്തിൽ എന്തും ചെയ്യാനുള്ള പ്രാപ്തി അവനുണ്ടായിരിക്കും. ഇവയിൽ നിന്നെല്ലാം ഉപരിയായും വ്യത്യസ്തമായുള്ള മറ്റൊരു വസ്തുതയുണ്ട്. യഹൂദന്മാരുടെ മസിഹ എന്ന പാപത്തിനും കൂടിയാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത്. യഹൂദജാതിക്ക് അവൻ ചില വാഗ്ദാനങ്ങൾ നൽകും. അവരുമായി 7 വർഷത്തേക്ക് ഒരു ഉടമ്പടി സൃഷ്ടിക്കും. ദൈവാലയം പുനരുദ്ധരിക്കുന്നതിനായി ആവശ്യമായ എല്ലാ സഹായങ്ങളും അവൻ വാഗ്ദാനം ചെയ്യും. മസിഹായുടെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന യഹൂദജാതി പ്രഥമ ശ്രവണ മാത്രയും തങ്ങളുടെ മസിഹയായി അവനെ അംഗീകരിക്കും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും എന്ന കർത്താവിൻ്റെ വചനം അന്ന് നിവൃത്തിയാകാൻ പോവുകയാണ്. കർത്താവിൻ്റെ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടുകൊള്ളതിന് ശേഷം ലോകത്തിന് സമാധാനവും സമൃദ്ധിയും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യക്ഷത്തിൽ തന്നെ യാതൊരു എതിർപ്പോ വിവിധ അഭിപ്രായമോ കൂടാതെ തങ്ങളുടെ അനിഷേധ്യ നേതാവായി അവനെ ലോകം അംഗീകരിക്കും. ഒരു നല്ല രാഷ്ട്രതന്ത്രജ്ഞനും ഉത്തമനായ മത നേതാവും എന്ന നിലയിലായിരിക്കും അവൻ പ്രത്യക്ഷപ്പെടുന്നത്. അവൻ രാജാക്കന്മാരെ തകർക്കുകയും അവർ രാജ്യങ്ങളെ കീഴടക്കുകയും ചെയ്യും. സാത്താനിൽ നിന്നും അധികാരവും ശക്തിയും മഹത്വം ലഭിക്കാൻ അവരെയും ആശ്ചര്യപ്പെടുത്തുമാറ് പ്രവർത്തിക്കുവാൻ അന്തിക്രിസ്തുവിന് കഴിയും. അത് കണ്ടെല്ലാവരും അവനെ നമസ്കരിക്കും. കൂടാതെ ഇതിനെ ജനത്തെ പ്രേരിപ്പിക്കുവാനായി കള്ളപ്രവാചകനും അവൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. ഇങ്ങനെ ഭരണമാരംഭിക്കുന്ന അന്തിക്രിസ്തു ജനങ്ങളുമായി 7 വർഷത്തേക്ക് ഉടമ്പടിയിൽ പ്രവേശിക്കും. അതിലാദ്യത്തെ 3 വർഷക്കാലം വലിയ വൈഷമ്യം കൂടാതെ മുന്നോട്ട് നീങ്ങും. എന്നാൽ 2-ാം പകുതിയിലേക്ക് പ്രവേശിക്കുന്നതോടെ അവൻ്റെ തനി നിറം പ്രത്യക്ഷമാകും. ഒടുവിലത്തെ 3.5 വർഷങ്ങളെയാണ് യഥാർത്ഥത്തിൽ മഹോദ്രകാലം എന്ന് പറയുന്നത്. ഭൂമിയിലേക്ക് തള്ളപ്പെട്ട വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ ഭൂമിയിലേക്ക് തള്ളപ്പെട്ട സാത്താൻ തനിക്ക് അല്പകാലം മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്നറിയാൻ ഉഗ്രഭാവത്തോടുകൂടെ പ്രവർത്തിക്കുന്ന സമയമാണിത്. സമാധാനം പൂർണ്ണമായി മാറ്റപ്പെടും. അന്തിക്രിസ്തുവിൻ്റെ ക്രൂരഭരണം എവിടെയും നടമാടും. അവൻ്റെ ഏതൊരു നിർദ്ദേശവും ശിരസാൽ വഹിപ്പാൻ ജനം തയ്യാറായിരിക്കണം. അല്ലാത്ത പക്ഷം മരണമായിരിക്കും ഫലം. മത്തായി 21-ാം അധ്യായം 21-ാമത്തെ വാക്യവും ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യവും നിങ്ങൾ വായിക്കുക. ഒടുവിലത്തെ 3.5 വർഷം അവന് പ്രവർത്തിക്കാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുകയാണ്. വെളിപ്പാട് ദിവസം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം അന്ന് കാലങ്ങളെയും നിയമങ്ങളെയും അവൻ മാറ്റും, പലരെയും അക്കാലത്ത് അവൻ നശിപ്പിക്കും. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 24-25 വാക്യം അവൻ ദൈവദൂഷണം സംസാരിക്കുന്നു മാത്രമല്ല സ്വയം ദൈവമായി വെളിപ്പെടുത്തുകയും ചെയ്യും. അവൻ ദൈവാലത്ത് ഇരുന്നുകൊണ്ട് ദൈവം നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും ഇതേ തന്നെത്താൻ ഉയർത്തും. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം അവൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കും. അന്ന് ഉണ്ടാകുന്ന ദൈവാലയത്തിൽ അവൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കും. ആ മൃഗത്തിൻ്റെ പ്രതിമയെ എല്ലാവരും നമസ്കരിച്ചേ മതിയാകും. ആരെങ്കിലും അതിനെ വിസമ്മതിച്ചാൽ അവർ കൊല്ലപ്പെടും. വെളിപ്പാട് ദിവസം 13-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുക. അന്തിക്രിസ്തുവിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയില്ലാത്ത ആർക്കും തന്നെ അന്ന് എന്തെങ്കിലും വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുന്നില്ല. ആ മുദ്ര വലം കൈമേലോ നെറ്റിമേലോ ഉണ്ടായിരിക്കണം. അവൻ്റെ പേരിൻ്റെ സംഖ്യയാണ് 666. വെളിപ്പാട് ദിവസം 13-ാം അധ്യായം 16-18 വരെയുള്ള വാക്യങ്ങൾ അതേ മഹോദ്രകാലത്തിൻ്റെ ആദ്യത്തെ 3 വർഷം കഴിഞ്ഞ് നടക്കുന്ന സംഭവമാണ്. അന്നാണ് ഈ മുദ്ര ഇറക്കുന്നത്. അന്ന് സകല ജാതികളിലും സകല മനുഷ്യരിലും ഈ മുദ്ര കൊടുക്കത്തക്കുള്ളതായ ക്രമീകരണം ഉണ്ടാക്കുമെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് അന്ന് നടക്കാൻ പോകുന്ന വിഷയമാണ്. മഹോദ്രകാലത്തിൻ്റെ കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ 3 വർഷം കഴിഞ്ഞ് അവസാന 3 വർഷത്തിൽ നടക്കാൻ പോകുന്ന വിഷയമാണ്. അതിനെപ്പറ്റി ഇന്ന് ജനം എന്തിനു കിടന്ന് വ്യാകുലപ്പെടുന്നു? അതേ 666 വരുന്നേ എന്ന് പറഞ്ഞ് എന്തിന് നിലവിളിക്കുന്നു? കർത്താവിൻ്റെ വരവ് വരുന്നു, അതിനുവേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക, അതിനുവേണ്ടി ജനത്തെ ഒരുക്കുക, അതാണെന്ന് പ്രസംഗിക്കേണ്ടതല്ല. അത് അന്തിക്രിസ്തു വരുന്നു, 666 വരുന്നു എന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കാതെ ശാന്തമായിരിക്കൂ ദൈവമക്കളെ. ദൈവജനമായ യഹൂദൻ്റെ അവസ്ഥ ഈ കാലയളവിൽ പ്രകാരമായിരിക്കുമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. തങ്ങളുടെ മസിഹ എന്ന വ്യാജന പ്രത്യക്ഷപ്പെടുന്ന അവനെ മസിഹായി തന്നെ യഹൂദന്മാർ ഈ മഹോദരകാലത്തിൽ അംഗീകരിക്കും. അവർ അവനുമായി 7 വർഷത്തേക്ക് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കും. ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അവശേഷിക്കുന്ന യഹൂദജനത്തെ കൂട്ടിച്ചേർക്കുന്നതിനും ദേവാലയം പണിയുന്നതിനും അവൻ സഹായം വാഗ്ദാനം ചെയ്യും. ഇന്ന് യഹൂദന്മാർക്ക് ദേവാലയമില്ല, ഒരു ദേവാലയം ഉണ്ടാക്കുവാനുള്ള സകല ക്രമീകരണങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ അന്തിക്രിസ്തുവിൻ്റെ ഒത്താശുറുടി അന്ന് യെരുശലേമിൽ ആ ദേവാലയം പണിയും. അങ്ങനെ അവൻ്റെ സഹായത്തെ ദേവാലയം പണിയുകയും ആരാധന പുനഃസ്ഥാപിക്കുകയും ചെയ്യും. യഹൂദജാതി അത്യധികം സന്തോഷിക്കുകയും തങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ട വാഗ്ദത്ത മസിഹയായി അവനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യും. എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ ഹനനയാകും ബോധനയാകും അവൻ നിർത്തലാക്കും. ദാനിയപ്രവചനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കുക. ആ ദേവാലയത്തിൽ അവൻ്റെ പ്രതിമ സ്ഥാപിക്കും, അവനെ നമസ്കരിപ്പാൻ അവരെ നിർബന്ധിക്കും, അങ്ങനെ മ്ലേച്ഛതയുടെ ചെറുകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. സമയങ്ങളെയും നിയമങ്ങളെയും അവൻ മാറ്റും. കാലവും കാലങ്ങളും കാലാംശവും എന്ന് പറഞ്ഞാൽ മൂന്നര വർഷം അവർ യഹൂദജാതി അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. ദാനിയേൽ പ്രവചനം 7:25 വാക്യം. അവൻ വിശുദ്ധ ജനത്തെ നശിപ്പിക്കും. ദാനിയേൽ 8:24. ദാനിയേൽ 7:22-25 വായിക്കുമ്പോൾ 7:22-25 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കും, അവരെ ഒടുക്കിക്കളയുമെന്ന് വായിക്കുന്നു. സെക്രിയാ പ്രവചനം 13:9 വാക്യം. യഹൂദജാതി അന്ന് ശോധനയുടെ തീച്ചുളിലൂടെ കടന്നുപോകും. ദൈവത്തിനെ അവർ അവഗണിച്ചതിൻ്റെ ശിക്ഷയുടെ പാരമ്യം അപ്പോഴാണ് അവരുടെ മേൽ വെളിപ്പെടുന്നത്. അന്തിക്രിസ്തുവിൻ്റെ അകയാൽ അനേകർ കൊല്ലപ്പെടും. അന്ന് അവർ വിടുതലിന് വേണ്ടി ദൈവത്തോട് നിലവിളിക്കും. അവരുടെ പിതാവായ അബ്രഹാമിനോട് താൻ വാഗ്ദത്തം ചെയ്ത അതേ വാഗ്ദത്തം അവർ ഓർക്കും, ദൈവം ഓർക്കും. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവർ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. യിരമ്യാ 37, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഈ കഷ്ടതയുടെയും പീഡയുടെയും രക്തച്ചൊരിച്ചിലിൻ്റെയും മധ്യേ ദൈവം അവരെ കടാക്ഷിക്കും. 144,000 പേരെ ദൈവം മുത്തിരിട്ട് വേർതിരിക്കും. അവർക്ക് യാതൊരു കേടും വരുത്തുവാൻ അന്തിക്രിസ്തുവിന് കഴിയില്ല. അന്തിക്രിസ്തുവിൻ്റെ കയ്യാൽ കൊല്ലപ്പെടാത്ത യഹൂദന്മാർ അന്ന് ദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കും. അന്ന് അവരുടെ അന്ധത മാറ്റപ്പെടുകയും മോശയുടെയും നോയുടെ മേൽ എന്ന പ്രകാരം ദൈവാത്മാവ് അന്ന് അവരുടെ മേൽ ആവസിക്കും. അവർ സുവിശേഷകന്മാരായി ദൈവം അവരെ ഉപയോഗിക്കും. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെട്ടവരായി അവർക്ക് എല്ലാ ഭാഷയിലും സംസാരിപ്പാനുള്ള കഴിവുണ്ടായിരിക്കുമെന്നതിനാൽ എല്ലാവരോടും പ്രസംഗിപ്പാൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കും. ഇന്ന് കൃപയുടെ സുവിശേഷമാണ് പ്രസംഗിക്കപ്പെടുന്നത്. അന്ന് പ്രസംഗിക്കപ്പെടുന്നത് രാജ്യത്തിൻ്റെ സുവിശേഷമായിരിക്കും. കാൽവരിൽ മരിച്ചവനായി യേശുവിൽ വിശ്വസിക്കുക എന്നാണ് ഇന്ന് പ്രസംഗിക്കുന്നതെങ്കിൽ അന്ന് നീതിയിൽ രാജ്യം സ്ഥാപിപ്പാൻ വരുന്ന മസിഹായിൽ വിശ്വസിപ്പീൻ എന്നായിരിക്കും അന്നത്തെ പ്രസംഗം. അക്കാലത്ത് പ്രത്യേകം സുവിശേഷന്മാരായി പ്രത്യേക അധികാരത്തോടുകൂടി രണ്ടുപേരെ എഴുന്നേൽപ്പിക്കുന്നത് വെളിപ്പാട് പുസ്തകം അതേ 11:11 നമുക്ക് കാണുവാൻ കഴിയുന്നു. വെളിപ്പാട് 11:3-4, അന്ന് ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്ക് വരം നൽകും. അവർ രട്ടുടുത്തും കൊണ്ട് 1250 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലിവൃക്ഷവും രണ്ട് നിലവിളക്കുമാകുന്നു. ഇവർ 3.5 വർഷക്കാലം തങ്ങളുടെ വേല ഇവിടെ നിർവഹിക്കും. അവർ തങ്ങളുടെ സാക്ഷ്യം ദഹിക്കുന്നവരെ അന്തിക്രിസ്തുവിനോ മറ്റാർക്കെങ്കിലോ അവർക്ക് യാതൊരു ദോഷവും ചെയ്യുവാൻ കഴിയയില്ല. വെളിപ്പാട് 11:5-6, ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീവ്രപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവർ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ണിപ്പിക്കാനും അവർക്ക് അധികാരമുണ്ട്. ഇവർ ആരായിരിക്കും? ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന രണ്ടുപേരായിരിക്കും. മഴ പെയ്യാതെ വണ്ണം ആകാശത്തെ അടച്ചു കളയുക എന്ന് കേൾക്കുമ്പോൾ ഏരിയാവിനാണ് നമുക്ക് ഓർമ്മ വരിക. ജീവനോടെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടവനാണ് ഏലിയാവ്. ഈ കാരണത്താൽ മലാക്കി പ്രതി 4:5 വെളിച്ചത്തിലും അവരിൽ ഒരുത്തൻ ഏലിയാവ് തന്നെയായിരിക്കും. ഇതര വ്യക്തി രണ്ടാമത്തെ വ്യക്തി ആരാണ്? അതേ, വെള്ളം രക്തമാക്കുവാനും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കുക എന്ന കൃത്യങ്ങൾ അവിടെ നടക്കുമെന്നതിനാൽ അത് മോശയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയും. മരുവമലയിൽ മോശയും ഏലിയാവും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട പ്രകാരം അന്നും അവരൊരുമിച്ച് പ്രത്യക്ഷപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം വെളിപ്പാട് 11:7-1 വരെ അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തു നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. മഹാനഗരത്തിൻ്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറി വെപ്പാൻ സമ്മതിക്കുകയുമില്ല. തങ്ങളെ വിവിധ നിലകളിൽ ദണ്ണിപ്പിച്ച ഇവർ കൊല്ലപ്പെട്ടതിനാൽ ജനം ആനന്ദിക്കും. വെളിപ്പാട് ദിവസം 11:11-13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ നിന്ന് വന്ന് അവർ കാൽ ഊന്നി നിന്നു എന്ന് വായിക്കുന്നു. അവരെ കണ്ടവർ ഭയപരസരായിത്തീർന്നു. ഇവിടെ കയറി വരുവീൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്ത് സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൻ്റെ പത്രം ഇടിഞ്ഞു വീണു. ഭൂമിയിൽ അത് 7,000 പേർ ഭൂകമ്പത്താൽ 7,000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയവരസരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. അന്തിക്രിസ്തുവിൻ്റെ ഭരണം തികച്ചും ഭീകരമായി തീർന്നു കഴിയുമ്പോൾ തീച്ചുളയുടെ ജ്വാലയാൽ ജ്വാലയിൽ കിടന്ന് ഞെളിപിരി കൊള്ളുന്ന ദൈവജനം അല്ലെ യഹൂദന്മാർ വിടുതലിനായി നിലവിളി തുടങ്ങുമ്പോൾ ദൈവം ഇവിടെ പ്രവർത്തിച്ചേ മതിയാകൂ എന്ന രംഗം വരും. മത്തായി 24:22, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃദ്ധന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. മാത്രമല്ല 3.5 വർഷം വാഴ്ച നടത്തുന്നതിനുള്ള അധികാരം മാത്രമേ അവന് നൽകപ്പെട്ടിട്ടുള്ളല്ലോ. അതിനുശേഷം ന്യായവിസ്താര സഭയിൽ നിന്ന് അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ച് മുടിക്കും എന്ന് വചനം പറയുന്നു. ദാനിയേൽ പ്രവചനം 7:13, തന്നെ ജയിക്കുവാൻ യാതൊരു ശക്തിക്കും കഴിയയില്ല എന്ന് അന്തിക്രിസ്തു സ്വയം ചിന്തിക്കുവാൻ തക്കവണ്ണം കാരണങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണെന്നരും. ദൈവത്തോട് പോലും യുദ്ധം ചെയ്യാം എന്നൊരു അഹംഭാവം അവൻ്റെ മനസ്സിൽ ഉദിക്കും. അങ്ങനെ അവൻ സർവശക്തനെതിരായി സൈന്യത്തെ ശേഖരിച്ച് അണിനിരത്തും. അവനെ നശിപ്പിക്കുവാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അന്തിക്രിസ്തുവിനെ നശിപ്പിക്കാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് രാജാതിരാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ യേശുവിന് മാത്രം. കർത്താവ് തൻ്റെ മഹാസൈന്യത്തോടുകൂടെ സ്വർഗത്തിൽ നിന്നും ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണിത്. സെക്രിയാ പ്രവചനം 14:4-5 ബാക്കി വായിക്കുമ്പോൾ, അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും, എൻ്റെ ദൈവമായ യഹോവയും തന്നോടുള്ള സകല വിശുദ്ധന്മാരും വരും. കർത്താവ് തൻ്റെ സൈന്യത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന വാർത്ത അന്തിക്രിസ്തുവിൻ്റെ കാതുകളിലെത്തും. ദാനിയേൽ പ്രവചനം 11:14-45 വാക്യം വായിക്കുമ്പോൾ, കിഴക്കു നിന്നും വടക്കു നിന്നുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും, അങ്ങനെ അവൻ പലരെ നശിപ്പിച്ച് നിർമ്മൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സന്ദർത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വത്തിനും മധ്യേ മണിപ്പന്തലിടും എന്ന് വായിക്കുന്നു. വെളിപ്പാട് ദിവസം 16:13-15 19:19 ഈ വാക്യങ്ങൾ വായിക്കൂ. അങ്ങനെ അന്തിക്രിസ്തു തൻ്റെ സൈന്യവുമായി രാജാതിരാജാവിനോട് പോരാടുവാനായി ഹർമഗതവും താഴ്വരയിൽ അണിനിരക്കും. എന്നാൽ അവിടെ അവൻ യുദ്ധം ചെയ്യേണ്ടി വരികയില്ല. അതിനു മുൻപേ ദാനിയേൽ പ്രവചനം 11:45 വാക്യം വായിക്കുമ്പോൾ, അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുമില്ല. 2 തെസ്സലോനിക്കർ 2:8 അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. വെളിപ്പാട് 19:21 വായിക്കുമ്പോൾ, കുതിരപ്പുറത്തിരിക്കുന്നൊരു വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് ആ മഹാസൈന്യത്തെ നശിപ്പിക്കും. വെളിപ്പാട് 14:20 ഇങ്ങനെ വായിക്കുന്നു, ഒരു വലിയ സംഹാരം വന്ന് അവിടെ നടക്കും, കർത്താവിനും അവൻ്റെ സൈന്യത്തിനും എതിരായി ഒന്നിച്ച് അണിനിരക്കുന്ന മഹാസൈന്യം സംഹരിക്കപ്പെടുന്നതിന് ഫലമായി രക്തം കുതിരകളുടെ കരിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകുമെന്ന് വായിക്കുന്നു. അന്നടക്കുന്ന സംഹാരത്തിൻ്റെ ഭീകര എത്രത്തോളം ആയിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക. വെളിപ്പാട് ദിവസം 19:20 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മൃഗത്തെയും അതിൻ്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്രയേറ്റിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചനെയും പിടിച്ചു കിട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോട് തള്ളിക്കളയും. നിത്യ തീപ്പൊയ്യിലേക്ക് ആദ്യമായി തള്ളപ്പെടുന്ന രണ്ടുപേരാണ് അന്തിക്രിസ്തുവും കള്ളപ്രവാചനും. അവരുടെ അവസാനം അവിടെ അത്രേ. ഹർമഗദോണിൽ ഈ സംഹാരം നടക്കുമ്പോൾ ഒരു ദൂതൻ സൂര്യൻ നിന്നുകൊണ്ട് സകല പക്ഷികളെയും ഒരു വലിയ വിരുന്നിനായി ക്ഷണിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കൊണ്ടും കഴിയും. വെളിപ്പാട് ദിവസം 19:18 വാക്യം നമുക്ക് വായിക്കാം, രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നതിൻ്റെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസം തിന്മാർ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുകയും എന്നായിരിക്കും ആ ക്ഷണം. ഇതേ വസ്തുത പ്രവാചകൻ നാദേ മുൻപ് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. യെശയ്യാൽ പ്രവചനം 39:17 വാക്യം വായിക്കുക, ഈ ക്ഷണം കേൾക്കുന്ന മാത്രയിൽ എല്ലാ പക്ഷികളും അവിടെ ഒരുമിച്ച് കൂടും. വെളിപ്പാട് 19:21 നമ്മളിങ്ങനെ വായിക്കുന്നു, അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വരും, അങ്ങനെ എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവീൻ എന്നുള്ള സ്വർഗീയ രാജാവിൻ്റെ ഇന്നത്തെ ക്ഷണം നിരസിച്ച് അന്തിക്രിസ്തുവിൻ്റെ പിന്നാലെ പായുന്ന ഏവരുടെയും മാംസം അന്ന് മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നു കൂടുവീൻ എന്ന ക്ഷണം ശ്രവിച്ച് ഒട്ടും മടിക്കാതെ വന്നുകൂടുന്ന പക്ഷികൾക്ക് മൃഷ്ടാന ഭോജനമായി തീരും. ഇന്ന് ദൈവകൃപയെ നിരസിക്കുന്ന അവൻ്റെ ഈ ലോകത്തിലെ അന്തം എപ്രകാരമായിരിക്കും എന്ന് ഓർത്തുകൊള്ളുക. ദൈവമക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവായ യേശു വീണ്ടും വരും. ഒരു ദൈവവൈതലിൻ്റെ പ്രത്യാശതാണ്. ഇന്ന് രക്ഷിക്കപ്പെടാതെ കർത്താവിന് വേണ്ടി അവസരം കൊടുക്കാതെ തങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൽ കർത്താവിൻ്റെ വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നവർ അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ കടന്നു പോകും. ആകയാൽ ഞാൻ നിങ്ങളുടെ പ്രത്യാശ മറ്റൊന്നിലേക്ക് ക്ഷണിക്കട്ടെ. നമ്മളിപ്പോൾ കാത്തിരിക്കേണ്ടത് അന്തിക്രിസ്തുവിനെ അല്ല, 666 വരുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ബഹളമുണ്ടാക്കാതെ നമ്മുടെ ഏറ്റവും വലിയ വിഷയമായിരിക്കുന്ന നമ്മുടെ പ്രാണനാഥൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാൻ തക്കൊണ്ണം ഞാൻ നിങ്ങളെ ഒന്ന് പ്രബോധിപ്പിക്കുകയാണ്. അവനെ സ്വന്തരക്ഷിതാവായി അംഗീകരിച്ച് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്ങനെ അങ്കി അലക്കി വെളുപ്പിച്ച് അവനായി കാത്തിരിക്കുന്നവർ അവനോടുകൂടി എടുത്തുകൊള്ളപ്പെടും. അവർ സ്വർഗോന്നതങ്ങളിലേക്ക് ദൈവസന്നിധിയിലേക്ക് തന്നെ പ്രവേശിക്കും. അവരുടെ പ്രതിഫലം അവർക്ക് ലഭിക്കും. വീണ്ടും അവർ ഭൂമിയിൽ വന്ന് കർത്താവിനോട് 1000 ആണ്ട് ഇവിടെ രാജാക്കന്മാരായി വരുന്ന വാഴുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. യേശു വീണ്ടും വരുന്നില്ല മക്കളെ, ഒരു ദൈവ ഇതിൻ്റെ പ്രത്യാശയാണത്. കഷ്ടതയിലും ദുഃഖത്തിലും ഇരിക്കുന്ന ഒരുവനെ ആശ്വസിപ്പിക്കുകയും നിരാശയുടെ വേളയിൽ ഉത്സാഹത്തെയും ക്ഷീണിച്ചിരിക്കുമ്പോൾ ശക്തിയെയും പ്രദാനം ചെയ്യുന്ന ഒരു വിഷയം വേറൊന്നുമില്ല. കർത്താവിന് വേണ്ടി അധ്വാനിപ്പാനും ഒരുങ്ങി കാത്തിരിപ്പാനും ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത് ഈ അറിവാണ്. ഒരു പാപിയെ ക്രൂശിങ്ങിലേക്ക് ആകർഷിക്കുന്ന വസ്തുത മറ്റൊന്നുമല്ല, ഈ പ്രത്യാശയാണ്. കാരുണ്യ അരികളുടെയും വാളിൻ്റെയും ദുഷ്ടമൃഗങ്ങളുടെയും ആളിക്കത്തുന്ന ചീച്ചുകളുടെയും മുൻപാകെ അനേക വിശുദ്ധന്മാരെ ധൈര്യത്തോടെ നിർത്തിയത്, പട്ടിണിയുടെയും പൈതാഗത്തിൻ്റെയും രോഗത്തിൻ്റെയും വേളകളിൽ ധൈര്യത്തോടെ നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രേരണശക്തി ഇതുതന്നെയാണ്. അതേ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ മഹനീയോപദേശത്തിൽ അധിഷ്ഠിതമാണ്. മറ്റൊരു മതത്തിലും കാണപ്പെടാത്ത ഈ വിളിയേറെ സത്യം ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവനുള്ള പ്രത്യാശയാണ്. തിരുവചനത്തിലെ ഒരു സുപ്രധാന വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവ് എന്നുള്ളതാണ്. ഇത് അപ്പോസ്തലന്മാരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. കർത്താവിൻ്റെ പുനരാഗമനത്തിനായി അവരാണ് നിമിഷം നോക്കി പ്രാർത്ഥിക്കുന്നു. 4-ാം നൂറ്റാണ്ട് വരെയും ക്രിസ്തീയ പ്രസംഗവേദികളിലെ പ്രധാന വിഷയം ഇതുതന്നെയായിരുന്നു. തുടർന്ന് അന്ധകാര രശ്മികൾ സഭയ്ക്കുള്ളിലേക്ക് കടന്ന് ശക്തി പ്രാപിക്കാൻ തുടങ്ങി. ഇതര ഉപദേശങ്ങളോടൊപ്പം ഇതിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞ് ഒടുവിൽ കെട്ടടങ്ങി. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിൻ്റെ നവീകരണത്തിൻ്റെ പ്രകാശകിരണങ്ങൾ വീശുവാൻ തുടങ്ങിയതോടെ ഈ വിഷയം പുനർജീവൻ പ്രാപിക്കുകയും പ്രസംഗവേദികൾ ഉയർന്നു വരികയും ചെയ്തു. എങ്കിലും അതിൻ്റെ തീക്ഷ്ണതയെ കെടുത്തു കളയുവാൻ ഈ അന്ത്യകാലത്ത് സാത്താൻ കഠിനമായി പ്രയത്നിക്കുകയും അതേ വിജയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിഷയം അതിൻ്റെതായ നിലയിൽ പ്രസംഗിക്കപ്പെടുന്ന പ്രസംഗ പീഠങ്ങൾ ഇന്ന് തുലവും വിരളമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇന്ന് യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചല്ല ഇപ്പോൾ പ്രസംഗിക്കുന്നത്, ഇപ്പോൾ അന്ത്യക്രിസ്തുവിനെക്കുറിച്ചാണ്. അതേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലക്രൂശിലെ മരണം പാപികൾക്ക് വേണ്ടി അവൻ മരിച്ചു എന്നുള്ളതല്ല ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. 666 എന്നുള്ളതാണ്. നിങ്ങളതെല്ലാം മാറ്റിവെക്കൂ, അതൊക്കെ അങ്ങനെ കിടക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണവും അവൻ്റെ വീണ്ടും വരവും പ്രസംഗിക്കുക, മറ്റുള്ളവരോട് പറയുക. പ്രൈസ്തലോ, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന വിഷയം ഒരു കെട്ടുകഥയല്ല ദൈവമക്കളെ. അതേ ആദിമ നൂറ്റാണ്ടിൽ കഷ്ടതയുടെയും പീഡയുടെയും തീച്ചുള്ളിൽ കിടന്ന് ഞെളിപിരി കൊണ്ട ക്രിസ്ത്യാനികളെ ആശ്വസിപ്പിച്ച് തങ്ങളുടെ പക്ഷത്ത് നിർത്തുന്നതിനായി അപ്പോസ്തലന്മാർ കെട്ടിച്ചമച്ചതല്ല. അതേ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും, ഇതൊരു കെട്ടുകഥയല്ല. ഇന്നത്തെ ക്രൈസ്തവ നേതാക്കളിൽ പലരും ഇതിൻ്റെ യാഥാർത്ഥ്യപ്പറ്റി സംശയാലുക്കളാണ്. യേശുവിൻ്റെ പുനരാഗമനത്തെപ്പറ്റി അവർ പ്രസംഗിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ സാധ്യതയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. യേശു വീണ്ടും വരുമെന്ന് പറയുന്നത് കേവലം ഒരു ബോധത്വമായി പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്രകാരമുള്ള വിശ്വാസത്തെയും പഠിപ്പിക്കുകയും ശക്തിയുക്തം എതിർക്കുന്ന ചിലരും ഇന്ന് ക്രൈസ്തവ നേതൃനിരയിൽ കടന്നുകൂടിയിരിക്കുന്നു. ക്രൈസ്തവ നേതൃത്വത്തെ സാത്താൻ എത്രമാത്രം കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്ന് പലരും യേശു ക്രിസ്തുവിൻ്റെ വരവ് നടക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വേദവസ്തം വിശ്വസിക്കുന്ന ഒരുവന് യേശു വീണ്ടും വരും എന്നതിന് യാതൊരു സംശയവുമില്ല. വേദവസ്തലാദിയോടൊന്നും സാദൃശ്യങ്ങളാലും ഉപമകളാലും വ്യക്തമായ പ്രസ്താവനകളാലും പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന അതിപ്രധാനമായ വിഷയമാണ് കർത്താവിൻ്റെ വരവ്. കർത്താവിൻ്റെ പുനരാഗമനത്തെപ്പറ്റി 198 വ്യക്തമായ പ്രവചനങ്ങൾ തിരുവചനത്തിലുണ്ട്. 18 വാക്യങ്ങളിൽ ഒന്നുവീതം പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. മാത്രമല്ല ഉപമങ്ങളും സാദൃശ്യങ്ങളും മറ്റും ചേർത്ത് പഠിച്ചാൽ 3000 വേദഭാഗങ്ങളിൽ യേശു വീണ്ടും വരും എന്ന് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് നാം യേശു വീണ്ടും വരുമെന്ന് അതേ വിശ്വസിക്കുന്നു. നമ്മുടെ യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ പണ്ട് തന്നെ ഏക വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സാധ്യതയില്ലാത്ത യാതൊരു കാര്യവും നമ്മുടെ യേശു ഒരിക്കലും വാഗ്ദത്തം ചെയ്യില്ല. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുമ്പോൾ, നീ ഒലിയ മലയിൽ കൂടി നിന്ന ശിഷ്യവൃന്ദത്തെ ഇരുകരകളാലും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയെ, യേശു സ്വർഗങ്ങളിലേക്ക് പറക്കപ്പെടുകയും ഒരു മേഘം അവനെ മറിക്കുകയും ചെയ്തു. തങ്ങൾ ആരിൽ പ്രത്യാശ വെച്ചിരുന്നുവോ അവനതാ പോകുന്നു. അങ്ങനെ പ്രയാസത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ വാചകം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 1:11, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. സ്വർഗത്തിലെ വിശുദ്ധ ദൂതന്മാർ ഒരിക്കലും വ്യാജം പ്രസ്താവിക്കത്തില്ല. അപ്പോസ്തലന്മാർ തങ്ങളുടെ ലേഖനങ്ങളിലെല്ലാം യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. തങ്ങളുടെ ലേഖനങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിന് ഇറങ്ങി വരും. നമ്മുടെ കർത്താവ് വരുന്നുവെന്ന് 1 കൊരിന്ത്യർ 16:22 വായിക്കുന്നു. എബ്രായർ 9:28 തനിക്കായി കാത്തു നിൽക്കുന്നത് പ്രത്യക്ഷയ്ക്കായി അവൻ രണ്ടാമതും രക്ഷയ്ക്കായി രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന് വായിക്കുന്നു. ഫിലിപ്പിയർ 3:20 ആദ്യം വിശ്വാസികൾ വിശ്വസിക്കുകയും അതിനായി കാത്തി നോക്കി പാർക്കുകയും ചെയ്തു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായി യേശുക്രിസ്തു വരും, വീണ്ടും രക്ഷിതാവായി വരും. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അന്തിമമായി രൂപാന്തരപ്പെടുത്തുമെന്ന് വായിക്കുന്നു. ഞാൻ വേഗം വരുന്നു എന്ന പ്രസ്താവനയോടുകൂടിയാണ് വേദവസ്തുവ അവസാനിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകല്ലേ. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുപ്പാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നനായ യേശു തൻ്റെ സ്വന്തം രക്തം ഊറ്റിക്കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതായ ദൈവജനം അഥവാ താൻ രക്തം കൊണ്ട് സമ്പാദിച്ച തൻ്റെ സഭ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നു. തനിക്ക് വേണ്ടി ഒരു ജനത്തെ വേർതിരിക്കുന്ന വേല ഇന്നും ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. യെശയ്യാ 53:11 അങ്ങനെ ഒരനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. തൻ്റെ രക്തത്തിൻ്റെ വിലയായ സഭ ഈ ഭൂമിയിൽ അവശേഷിച്ചിരിക്കുന്ന ആ സമ്പാദ്യം ശേഖരിപ്പാനായി അത് തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകുവാനായി യേശു വീണ്ടും വന്നേ മതിയാവുള്ളൂ. യോഹന്നാൻ 14:2 ഞാൻ നിങ്ങൾ സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് യേശു പോയിരിക്കുന്നത്. ഇപ്പോൾ അവൻ സ്വർഗത്തിൽ തൻ്റെ ജനത്തിനായി സ്ഥലമൊരുക്കുകയാണ്. വാഗ്ദത്ത പ്രകാരം വീണ്ടും വന്ന് തൻ്റെ മക്കളെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കുന്നില്ലെങ്കിൽ താൻ ഒരുക്കുന്ന സ്ഥലം വെറുതെ കിടക്കേണ്ടി വരും. ആ സ്ഥലത്ത് ഇരുത്തേണ്ടതിനായി തൻ്റെ ജനത്തെ ചേർപ്പാൻ യേശു വന്നേ മതിയാവും. കർത്താവ് വരുന്നു എന്ന് പ്രസംഗം ആരംഭിച്ചത് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം മാത്രമാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് ശരിയല്ല. അതിനു അനേക 100 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവചന രൂപേണായി പ്രസംഗം നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആദാം മുതൽ 7-ാം തലമുറക്കാരനായ ഹാനോക്ക് ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരോടുള്ള വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. യൂദായുടെ പ്രവചനം 15-ാമത്തെ വാക്യം ഇത് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുകയാണ്. ദൈവത്തോടുകൂടെ നടന്ന ഹാനോക്ക് എന്നത് വെളിപ്പെട്ടു. ഇന്നും ദൈവത്തോടു നടക്കുന്നവർക്ക് ഈ വിഷയം മറവായിരിക്കുന്നില്ല. യേശു വീണ്ടും വരുന്നില്ല എന്ന് വിചാരിക്കുക. യേശു വരാതിരുന്നാൽ പ്രവാചകന്മാരുടെ അരുളപ്പാടുകളും യേശുവിൻ്റെ പ്രസ്താവനകളും ദൂതന്മാരുടെ പ്രഖ്യാപനവും അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങളും അങ്ങനെ വേദവസ്തു മുഴുവൻ തന്നെയും വെറും വ്യാജ നിർമ്മിതമെന്ന് വരികയും ക്രിസ്ത്യാനിത്വം തെറ്റായ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്തിരിക്കുന്ന ഒന്നാണെന്ന് തെളിയുകയും ചെയ്യും. അതുകൊണ്ട് യേശു വന്നേ മതിയാകും. യേശു വീണ്ടും വരും എന്ന് യേശു തന്നെ പല ആവർത്തി പറഞ്ഞിരിക്കെ അപ്രകാരം വീണ്ടും വരുന്നില്ലെങ്കിൽ യേശു ബോഷ്ക്ക് പറയുന്നവനും വ്യാജ മസിഹായും മറ്റെല്ലാ മതകർത്താക്കളെക്കാളും അഞ്ചവനുമെന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് യേശു വന്നേ മതിയാകും. യേശു വരാതിരുന്നാൽ ക്രിസ്തുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടെ മരിച്ചവരും രക്തസാക്ഷി മരണം വരിച്ചവരുമായ ലക്ഷോപിലക്ഷങ്ങളുടെ പ്രത്യാശ അസ്ഥാനത്തായി തീരുന്നതും അവരെല്ലാവരും നശിച്ചുപോയി എന്ന് വരികയും ചെയ്യും. അതുകൊണ്ട് യേശു വന്നേ മതിയാകും. യേശു വരാതിരുന്നാൽ വിശ്വാസികൾ യേശുവിനും അവൻ്റെ വേലയ്ക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾക്കും അനുഭവിച്ചിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്കും പ്രതിഫലം ലഭിക്കേയില്ല എന്ന് വരും. പ്രതിഫലം തരാൻ യേശു വാഗ്ദത്തം ചെയ്തതുപോലെ അവൻ വീണ്ടും വന്നേ മതിയാകും. യേശു വരാതിരുന്നാൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന് അനീതികൾക്കും അക്രമങ്ങൾക്കും ഭക്ഷണങ്ങൾക്കും ഒരറുതി വരികയോ ജനം കാംക്ഷിക്കുന്ന സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആ സുവർണയുഗം കൈവരികയോ ചെയ്യയില്ല. യേശു വരിക തന്നെ ചെയ്യും. യേശു വരാതിരുന്നാൽ ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ അവൻ്റെ വേല നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയും ഒടുവിൽ ലോകം തന്നെ നരകമായി കലാശിക്കുവാൻ ഇടവരികയും ചെയ്യും. യേശു പറഞ്ഞതുപോലെ തന്നെ വീണ്ടും വരും. യേശു വരാതിരുന്നാൽ ദുഷ്ടന്മാരായി അനീതിയും അക്രമങ്ങളും പ്രവർത്തിച്ച് സാധുക്കളെ ഉപദ്രവിച്ചും കവർച്ച ചെയ്തും വിശുദ്ധന്മാരെ കൊന്നൊടുക്കിയും മറ്റു ജീവിതം നയിച്ചിട്ടുള്ള ജനത്തിന് ഒരു ന്യായവിധിയില്ലെന്ന് വരും. ന്യായം വിധിക്കാൻ യേശു വന്നേ മതിയാകൂ. യേശു വരാതിരുന്നാൽ യഹൂദജാതിയുടെ ഭാവി നിരാശാജനകമായിരിക്കും. ദൈവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശം യഥാസ്ഥാനപ്പെട്ട് കിട്ടുവാൻ യാതൊരു സാധ്യതയില്ലെന്ന് വരും. യേശു വന്നേ മതിയാവൂ. യേശു വരും. യേശു വരാതിരുന്നാൽ മാരകായുധ നിർമ്മാണവും അണുവായുധ പരീക്ഷണങ്ങളും അനുദിനം വർദ്ധിച്ച് യുദ്ധവും രക്തച്ചൊരിച്ചിലും എവിടെയും വ്യാപിച്ച് മനുഷ്യൻ തന്നെ ഭൂമത്തുനിന്ന് ഉന്മൂലനം ചെയ്യപ്പെടും. അതുകൊണ്ട് യേശു വന്നേ മതിയാവൂ. യേശു വരിക തന്നെ ചെയ്യും. സൃഷ്ടി ദൈവത്തന്മാരുടെ വെളിപ്പാടിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സർവസൃഷ്ടി ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നോടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. റോമാലേഖനം 8:19-22 യേശു വരാതിരുന്നാൽ മനുഷ്യൻ്റെ മാത്രമല്ല സർവസൃഷ്ടിയുടെയും ഭാവി ആശങ്കാജനകമായി തീരും. യേശു വരിക തന്നെ ചെയ്യും. ഈ കാരണങ്ങളാൽ സംഭവിപ്പാൻ ഈ പോകുന്ന ഈ ലോകത്തെയും മനുഷ്യനെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം അതേ വാഗ്ദത്തം ചെയ്തതുപോലെ അവൻ തൻ്റെ പുത്രൻ പിതാവായ ദൈവം തൻ്റെ പുത്രനെ തൻ്റെ മണവാട്ടിയെ ചേർത്തുകൊള്ളുവാൻ ഈ ലോകത്തിലേക്ക് അയക്കും. നമ്മുടെ യേശു വന്ന് തൻ്റെ മണവാട്ടി ഈ സഭയെ ചേർക്കും. വചനം വെളിപ്പെടുത്തുന്ന പ്രകാരം യേശു വരികയില്ല എന്ന് ചിന്തിക്കുന്നവർ, അവരെ സാത്താന് അത് പ്രേരിപ്പിച്ച് യേശു വരികയില്ല എന്ന് അവരെ പ്രേരിപ്പിക്കുകയാണ്. യേശു വരുന്നു എന്ന് കേൾക്കുന്ന മാത്രയിൽ അതിനായി ഒരുങ്ങിയിരിക്കുന്നു എന്ന ചിന്ത സ്വാഭാവികമായും ഒരുവനെ ഭരിക്കുന്നു. ഒരുങ്ങാത്തവനിൽ അവൻ അറിയാതെ തന്നെ ഭീതി ഉളവാക്കുന്നു. അത് വിശ്വസിച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിപ്പാനോ പാപത്തിൽ തുടരുവാനോ സാധ്യമല്ല. ഏത് വിധേനയും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിപ്പാനും പാപത്തിൽ തുടരുവാനും ആഗ്രഹിക്കുന്നവർ ഈ സത്യത്തെ അവിശ്വസിപ്പാനും അവഗണിപ്പാനും പ്രേരിതരായിത്തീരുന്നു. സാത്താൻ അവരുടെ മേൽ പ്രവർത്തിക്കുന്നു. സാത്താൻ്റെ ഇഷ്ടത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ സാത്താൻ അതിനായി പ്രേരിപ്പിക്കുന്നു. ഈ ഉപദേശത്തെ നിഷേധിക്കുന്നതിൻ്റെയും അവഗണിക്കുന്നതിൻ്റെയും പിന്നുള്ള രഹസ്യം അതുകൊണ്ടാണ്. യേശു വീണ്ടും വരുമെന്നത് യഹോവയുടെ മാറ്റമില്ലാത്ത വചനമാണ്. ദൈവമക്കളെ, യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. 119 സങ്കീർത്തനം 89 വാക്യം. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. മത്തായി 24:35. യേശുവിൻ്റെ 1 വരവിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ അക്ഷരം പ്രതി നിവർത്തിക്കപ്പെട്ട പ്രകാരം 2 വരവിനെ പറ്റിയുള്ള പ്രവചനങ്ങളും നിവർത്തിക്കപ്പെടും. ഈ വിഷയത്തിനെതിരെ ആരെല്ലാം അവിശ്വസിച്ചാലും എതിർത്താലും പരിഹസിച്ചാലും നമ്മുടെ യേശു വീണ്ടും വരിക തന്നെ ചെയ്യും. മത്തായി 24:44, നിങ്ങൾ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. 2 പത്രോസ് 3:9, ചില താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാക്കി നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എബ്രായർ 10:37, ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഇന്നത്തെ ലോക സംഭവഗതികൾ വീക്ഷിക്കുന്ന ഒരുവന് കർത്താവ് അടുക്ക വാതുക്കലായിരിക്കുന്നു എന്ന് നിഷ്പ്രയാസം മനസ്സിലാക്കുവാൻ തക്കൊണ്ടും കഴിയും. പ്രവൃത്തി 1:11 നമ്മൾ വായിച്ചല്ലോ, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. സ്വർഗത്തിലേക്ക് പോയവനായ അതേ യേശു തന്നെ, മറ്റൊരുവനല്ല, അവൻ തന്നെ സ്വർഗത്തിലേക്ക് പോയത് എപ്രകാരമോ അപ്രകാരം തന്നെ മടങ്ങി വരും. 2 പത്രോസ് 3:10, കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. മത്തായി 24:43, തികച്ചും അപ്രതീക്ഷിതമായ വരവായിരിക്കും അത്. എന്തിനാണ് വരാൻ പോകുന്നത്? തൻ്റെ രക്തത്താലേക്ക് വാങ്ങപ്പെട്ട തൻ്റെ ജനത്തെ തന്നോട് ചേർക്കുവാൻ, താൻ ഇരിക്കുന്നിടത്ത് അവരെയും ഇരുത്തുവാൻ, ഇവിടെയുള്ള തൻ്റെ നിക്ഷേപം ശേഖരിക്കുവാൻ, തൻ്റെ കാന്തയെ സ്വീകരിപ്പാൻ യേശു വീണ്ടും വരും. മത്തായി 24:44, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യത്വം വരുന്നുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പി. 24:42, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്നു നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ അവസാനമായി ഒരു പ്രബോധനം പറഞ്ഞ് ഒരു ഗുണദോഷം പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. യേശു വീണ്ടും വരും. അവനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കാതെ അവൻ്റെ കൃപയെ അവഗണിക്കുന്നവർ ഇവിടെ കൈവിടപ്പെടും. അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിന് കീഴിൽ അവർ കഠിന യാതന അനുഭവിക്കും. നിലവിളിച്ചുകൊണ്ട് അവർ അവിടെയും ഇവിടെയും ഓടും. ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, പക്ഷേ അവൻ ചെവിക്കൊള്ളുകയില്ല. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം അവരെ ഭീതിപ്പെടുത്തും. കർത്താവിൻ്റെ ക്രോധം അവരുടെ മേൽ പതിക്കും. കഠിനമായ ബാധയ്ക്കും വെതയ്ക്കും അവർ വിധേയരായും. അന്തിക്രിസ്തുവിനോടെയാണ് നിരക്കുവാൻ കർത്താവിൻ്റെ വായിലെ സ്വാസ്ഥ്യം സംഹരിക്കപ്പെടും. എല്ലാവരും വലിയ വെള്ളസിംഹാസന മുമ്പാകെ ന്യായം വിധിക്കപ്പെടും. എല്ലാവരും നിത്യ തീപ്പൊയിലേക്ക് തള്ളപ്പെടും. നിത്യ ദണ്ഡനത്തിന് അവർ ഇരയായിത്തീരും. അവർ സാത്താനോടുകൂടെ എന്നുവെന്നേക്കും ദണ്ഡനം അനുഭവിക്കും. യാതൊരു നീക്കിവെക്കും അവർക്ക് ലഭിക്കുകയില്ല. ഈ വചനം വിശ്വാസ്യമാണ്. സ്നേഹിത, നീ ഇതിൽ ഏത് കൂട്ടത്തിലായിരിക്കും? ക്രിസ്തുവിനോടുകൂടിയോ അതോ സാത്താനോടുകൂടിയോ? നമ്മുടെ കർത്താവ് ഈ ലോകത്തിന് അവസാനമായി നേരിട്ട് നൽകുന്ന സന്ദേശം ഇതാണ്. വെളിപ്പാട് 22:10-15 സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ വക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തനും ആദ്യം അന്തമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങളുടെ അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കുന്നതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ശുദ്ധരക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിമ്മാരാദികളും ബോഷ്കൾ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഈ നഗരത്തിനുള്ളിൽ നിനക്ക് പ്രവേശിക്കണമോ? എങ്കിൽ കുഞ്ഞാൻ രക്തത്തിൽ ഇന്ന് നിന്റെ അങ്ക്യാലയ്ക്ക് വെളിപ്പിച്ചുകൊള്ളൂ. അല്ലാത്ത പക്ഷം നീ പുറത്തു തന്നെ, സംശയമില്ല. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. 1 കൊരിന്ത്യർ 16:22, അതേ കർത്താവ് തന്നെ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. യോഹന്നാനോട് ചേർന്ന് വെളിപ്പാട് 22 അവസാന വാക്യങ്ങൾ ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവെ പറയണമേ. ഈ കൃപായുഗത്തിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ മഹോദര കാലത്ത് അന്തിക്രിസ്തു വരുമ്പോൾ അവൻ മുദ്രയൊക്കെ ഇറക്കുന്ന സമയത്ത് ഞാൻ മുദ്രയൊക്കാതെ മാറി നന്ദി രക്ഷിക്കപ്പെട്ടോളാം എന്ന് വിചാരിച്ചാൽ നടക്കാൻ തക്കൊണ്ട് പോകുന്നില്ല. ഇത്രയും വളരെ ലളിതമായ നിലയിൽ സുവിശേഷം കേൾക്കുമ്പോൾ സഹോദര നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ യേശുവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുത്താൽ എത്ര സിമ്പിളായി. യേശുവിന് വേണ്ടി നിൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ നിൻ്റെ ഉള്ളത്തിലേക്ക് കടന്നുവന്ന് യേശു നിൻ്റെ ഹൃദയത്തിൽ വസിക്കും. നീ ഒരു പുതിയ സൃഷ്ടിയായിത്തീരും. ഇപ്പോഴാണ് അതിനുള്ള സന്ദർഭം. ഇതന്നെ രക്ഷാദിവസം, ഇതന്നെ സുപ്രസാദകാലം. മഹോദരകാലത്ത് ഞാൻ രക്ഷിക്കപ്പെട്ടാളെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ തക്കൊണ്ട് പോകുന്നില്ല. ഈ സമയം തന്നെ നിൻ്റെ ഹൃദയം കർത്താവിനാ വേണ്ടി ഏൽപ്പിച്ച് കർത്താവിന് വേണ്ടി വരാൻ തക്കൊണ്ണം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. അന്തിക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നീ കാത്തിരിക്കേണ്ട. 666 മുദ്ര നിന്നെ ബാധിക്കാൻ പോകുന്നൊരു വിഷയമല്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലിനെയും അത് 666 വിഷയമല്ല. അത് അതിനെയും വേണ്ടിയല്ല നമ്മൾ കാത്തിരിക്കേണ്ടത്, യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക, അതിനായി ഒരുങ്ങുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.